അല്ലോ സഞ്ചരിച്ചു വരുന്നത്, എന്റെ ജനമായ ഇസ്രായേലിനെ മേയിപ്പാൻ ഞാൻ കൽപ്പിച്ചാക്കി ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഒന്നിനോട്, എനിക്ക് ദേവരാജ് കൊണ്ടൊരു ആലയം പണിയാതിരുന്നത് എന്ത് എന്ന എല്ലാ ഇസ്രായേൽ മക്കളോടും കൂടെ ഞാൻ സഞ്ചരിച്ചു വന്ന സ്ഥലങ്ങളിൽ ഇവിടെ വെച്ചെങ്കിലും ഒരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടോ? ആകയാൽ നീ എന്റെ ദാസനായ ദാവീദിനോട് പറയേണ്ടതെന്നാൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ ജനമായ ഇസ്രായേലിന്മേൽ പ്രഭുവായിരിക്കേണ്ടതിന് ഞാൻ നിന്നെ പുൽപ്പുറത്ത് നിന്നും ആടുകളെ നോക്കി നടക്കുമ്പോൾ തന്നെ എടുത്തു. നീ സഞ്ചരിച്ചു വന്ന എല്ലായിടത്തും ഞാൻ നിന്നോടുകൂടിയിരുന്നു. നിന്റെ സകല ശത്രുക്കളെയും നിന്റെ മുമ്പിൽ നിന്നും ഛേദിച്ചു കളഞ്ഞിരിക്കുന്നു. ഭൂമിയിലുള്ള മഹാന്മാരുടെ പേർ പോലെ ഞാൻ നിന്റെ പേർ വലുതാക്കും. ഞാൻ എന്റെ ജനമായ ഇസ്രായേലിനൊരു സ്ഥലം കൽപ്പിച്ചു കൊടുക്കുകയും അവർ സ്വന്തം സ്ഥലത്ത് വേർത്ത് അവിടെ നിന്ന് ഇളകാതിരിക്കത്തക്കവണ് അവരെ നടുകയും ചെയ്യും. പണ്ടത്തെ പോലെയും എന്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ന്യായാധിപന്മാരെ കൽപ്പിച്ചാക്കിയ കാലത്തെ പോലെയും ഈ ദുഷ്ടന്മാർ അവരെ പീഡിപ്പിക്കുകയില്ല. ഞാൻ നിന്റെ സകല ശത്രുക്കളെയും അടക്കി നിനക്ക് സ്വസ്ഥത നൽകും. അത്രയുമല്ല, യഹോവ നിനക്ക് ഒരു ഗൃഹമുണ്ടാക്കും എന്ന് യഹോവ നിന്നോട് അറിയിക്കുന്നു. നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവാനിക്കുന്ന സന്തതിയെ, നിന്റെ ആയുഷ്കാലം തികഞ്ഞിട്ട് നിന്റെ പിതാക്കന്മാരോടുകൂടെ നീ നിദ്ര ഉള്ളുമ്പോൾ ഞാൻ നിനക്ക് പിന്തുടർച്ചയായി സ്ഥിരപ്പെടുത്തുകയും അവന്റെ രാജ്യത്തെ ഉറപ്പാക്കുകയും ചെയ്യും. അവൻ എന്റെ നാമത്തിന് ഒരാലയം പണിയും. ഞാൻ അവന്റെ രാജ്യത്വത്തിന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമാക്കും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. അവൻ കുറ്റം ചെയ്താൽ ഞാൻ അവനെ മനുഷ്യരുടെ അടി കൊണ്ടും മനുഷ്യപുത്രന്മാരുടെ അടി കൊണ്ടും ശിക്ഷിക്കും. എങ്കിലും നിന്റെ മുമ്പിൽ നിന്നും ഞാൻ തല്ലിക്കളഞ്ഞ ശൗലിൽ നിന്നും ഞാൻ എന്റെ ദയ നീക്കിയതുപോലെ അതവെങ്കിൽ നിന്ന് നീങ്ങിപ്പോകയില്ല. നിന്റെ ഗൃഹവും നിന്റെ രാജ്യത്വവും എന്റെ മുമ്പാകെ എന്നേക്കും സ്ഥിരമായിരിക്കും. നിന്റെ സിംഹാസനവും എന്നേക്കും ഉറച്ചിരിക്കും. ഈ സകല വാക്കുകൾക്കും ദർശനത്തിനും ഒത്തവണ്ണം നാഥാൻ ദാവീദിനോട് സംസാരിച്ചു. അപ്പോൾ ദാവീദ് രാജാവത്തിയെന്ന് യഹോയുടെ സന്നിധിയിൽ ഇരുന്ന് പറഞ്ഞത് എന്തെന്നാൽ, കർത്താവായ യഹോവേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുക ഞാൻ ആർ? എന്റെ ഗൃഹം എന്തുള്ളൂ? കർത്താവായ യഹോവേ, ഇതും പോരാ എന്ന് നിനക്ക് തോന്നിയിട്ട് വരുവാനുള്ള ദീർഘകാലത്തെ കടിയന്റെ ഗൃഹത്തെ കുറിച്ചും നീ അരുളി ചെയ്തിരിക്കുന്നു. കർത്താവായ യഹോവേ, ഇത് മനുഷ്യർക്ക് ഉപദേശമല്ലോ. ദാവീദിനി നിന്നോട് എന്തു പറയണ്ടു? കർത്താവായ യഹോവേ, നീ അടിയനെ അറിയുന്നു. നിന്റെ വചനം നിമിത്തവും നിന്റെ പ്രസാദ പ്രകാരവുമല്ലോ നീ വൻകാര്യമൊക്കെയും ചെയ്ത് അടിയനെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവായ യഹോവേ, നീ വലിയവനാകുന്നു, നിന്നെ പോലെ ഒരുത്തനുമില്ല. ഞങ്ങൾ സ്വന്തം ചെവി കൊണ്ട് കേട്ടതൊക്കെയും ഓർത്താൽ നീയല്ലാതെ ഒരു ദൈവവുമില്ല. നിനക്ക് ജനമായി വീണ്ടെടുപ്പാനും നിനക്കൊരു നാമം സമ്പാദിപ്പാനും നീ ചെന്നിരിക്കുന്ന നിന്റെ ജനമായ ഇസ്രായേലിന് തുല്യമായി ഭൂമിയിൽ ഏതൊരു ജാതിയേ ഉള്ളൂ. ദൈവമേ, നീ മിസ്രയീമിൽ നിന്നും ജാതികളെയും അവരുടെ ദേവന്മാരെയും കൈവശത്ത് നിന്ന് നിനക്കായി വീണ്ടെടുത്തിരിക്കുന്ന നിന്റെ ജനം കാണേ, നീ അവർക്ക് വേണ്ടി വൻകാര്യവും അവരുടെ ദേശത്തിന് വേണ്ടി ഭയങ്കര കാര്യങ്ങളും പ്രവർത്തിച്ചുവല്ലോ. നിന്റെ ജനമായ ഇസ്രായേലിനെ നിനക്ക് എന്നേക്കും ജനമായിരിക്കാൻ നീ നിനക്ക് സ്ഥിരപ്പെടുത്തി. യഹോവേ, നീ അവർക്ക് ദൈവമായി തീർന്നുവിരിക്കുന്നു. ഇപ്പോഴും കർത്താവായ യഹോവേ, നീ അടിയനെയും അടിയന്റെ ഗൃഹത്തെയും കുറിച്ച് അരുളി ചെയ്ത വചനത്തെ എന്നേക്കും ഉറപ്പാക്കി അരുളപ്പാട് പോലെ ചെയ്യണമേ. സൈന്യങ്ങളുടെ യഹോവ ഇസ്രായേലിന്റെ ദൈവം എന്നിങ്ങനെ നിന്റെ നാമം എന്നേക്കും മോചീകരിക്കപ്പെടുമാറാകട്ടെ. നിന്റെ ദാസനായ ദാവീദിന്റെ ഗൃഹം നിന്റെ മുമ്പാകെ സ്ഥിരമായിരിക്കട്ടെ. ഞാൻ നിനക്കൊരു ഗൃഹം പണിയുമെന്ന് നീ അടിയന് വെളിപ്പെടുത്തിയതുകൊണ്ട് ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്നോട് ഈ പ്രാർത്ഥന എഴുപ്പാൻ അടിയൻ ധൈര്യം പ്രാപിച്ചു. കർത്താവായ യഹോവേ, നീ തന്നെ ദൈവം, നിന്റെ വചനങ്ങൾ സത്യമാകുന്നു. അടിയന് ഈ നന്മയെ നീ വാഗ്ദാനം ചെയ്തുമിരിക്കുന്നു. ആകയാൽ അടിയന്റെ ഗൃഹം തിരുമുമ്പിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് പ്രസാദം തോന്നി അനുഗ്രഹിക്കണമേ. കർത്താവായ യഹോവേ, നീ അങ്ങനെ ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ടല്ലോ. നിന്റെ അനുഗ്രഹത്താൽ അടിയന്റെ ഗൃഹം എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. അനന്തരം ദാവീദ് ഫിലിസ്തീനെ ജയിച്ചടക്കി. മൂലസ്ഥാനത്തിന്റെ ഭരണം ഫിലിസ്തീനയുടെ കയ്യിൽ നിന്നും കരസ്ഥമാക്കി. അവൻ മോവാബ്യരെയും തോൽപ്പിച്ചു. അവരെ നിലത്തിടക്കു ചരടുകൊണ്ട് അളന്നു. കൊല്ലു 12 ചരടും ജീവനോട് രക്ഷിപ്പാൻ ഒരു ചരടുമായി അവൻ അളന്നു. അങ്ങനെ മോവാബ്യർ ദാവീദിന്റെ ദാസന്മാരായി കപ്പം കൊടുത്തു വന്നു. രെഹോബിന്റെ മകനായി സോബാ രാജാവായ ഹദദേശർ നദീതീരത്തുള്ള തന്റെ ആധിപത്യം രഥാസ്ഥാനപ്പെടുത്തുവാൻ പോയപ്പോൾ ദാവീദ് അവനെ തോൽപ്പിച്ചു. അവന്റെ വക 1700 കുതിരച്ചേവകരെയും 20,000 കാരാളുകളെയും ദാവീദ് പിടിച്ചു. രഥത്തിരകളിൽ നൂറുപാത്രം മിച്ചം കൊണ്ട് ശേഷം കുതിരകളെ ഒക്കെയും കുതിരഞ്ഞരമ്പ് വെട്ടി കളഞ്ഞു. ശോഭാരാജാവായ ഹതദേശ്വരനെ സഹായിപ്പാൻ ദമ്മേശയ്ക്കിനോട് ചേർന്ന ആരാന്യർ വന്നപ്പോൾ ദാവീദ് ആര്യമ്മരിൽ 20,000 പേരെ സംഹരിച്ചു. പിന്നെ ദാവീദ് ദമ്മേശയ്ക്കിനോട് ചേർന്ന് ആരാമിൽ കാവൽ പട്ടാളക്കാരെ പാർപ്പിച്ചു. ആരാമ്യരും ദാവീദിന് ദാസന്മാരായി തീർന്നു. കപ്പം കൊടുത്തു വന്നു. ഇങ്ങനെ ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവാവിന് ജയം നൽകി. അദേശരിന്റെ ഭൃത്യന്മാർക്കുണ്ടായിരുന്ന പൊൻപരിചകളെ ദാവീദ് എടുത്ത് യെരുശലേമിലേക്ക് കൊണ്ടുവന്നു. അദേശരിന്റെ പട്ടണങ്ങളായ ബേദരോയിൽ നിന്നും ദാവീദ് രാജാവ് അനവധി താമ്രവും കൊണ്ടുവന്നു. ദാവീദ് ഹദദേശരിന്റെ സർവ സൈന്യത്തെയും തോൽപ്പിച്ചുവെന്ന് ഹമാത്ത് രാജാവായി അവയെ തോയി കേട്ടപ്പോൾ ദാവീദ് രാജാവിനോട് കുശലം ചോദിപ്പാനും അവൻ ഹദദേശരനോട് യുദ്ധം ചെയ്ത് അവനെ തോൽപ്പിച്ചതുകൊണ്ട് അവനെ അഭിനന്ദിപ്പാനും തോയി തന്റെ മകൻ യോരാമിനെ രാജാവിന്റെ അടുക്കൽ അയച്ചു. ഹദദേശരന് തോയിയോട് കൂടെ കൂടെ യുദ്ധമുണ്ടായിരുന്നു. യോരാം വെള്ളി, പൊന്ന്, താമ്രം എന്നിവ കൊണ്ടുള്ള സാധനങ്ങളെ കൊണ്ടുവന്നു. ദാവീദ് രാജാവേ രാജാവ് ഇവയെ ആരാമ്യർ, മൊമാബ്യർ, അമോന്യർ, ഫെലിസ്തർ, അമലേക്കിയർ എന്നിങ്ങനെ താൻ കീഴടക്കിയ സകല ജാതികളുടെയും പക്കൽ നിന്നും രഹബിന്റെ മകനായ ശോഭാരാജാവായ ഹദദേശരിന്റെ കൊള്ളയിൽ നിന്നും എടുത്ത് വിശുദ്ധീകരിച്ച വെള്ളിയോടും പൊന്നിനോടും കൂടെ യഹോവയ്ക്ക് വിശുദ്ധീകരിച്ചു. പിന്നെ ദാവീദ് 30 അഴവരയിൽ വെച്ച് 18,000 ആരാമ്യരെ സംഹരിച്ചു. മടങ്ങി വന്നപ്പോൾ തനിക്ക് കീർത്തി സമ്പാദിച്ചു. അവൻ ഏതോമിൽ കാവൽ പട്ടാളങ്ങളെയാക്കി. ഏതോമിൽ എല്ലായിടത്തും അവൻ കാവൽ പട്ടാളങ്ങളെ പാർപ്പിച്ചു. ഏദ്യമ്മരൊക്കെയും ദാവീദിന് ദാസന്മാരായി തീർന്നു. ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോ അവന് ജയം നൽകി. ഇങ്ങനെ ദാവീദ് എല്ലാ ഇസ്രായേലിനെയും വാണു. ദാവീദ് തന്റെ സകല ജനത്തിനും നീതിയും ന്യായവും നടത്തി കൊടുത്തു. സേയയുടെ മകൻ യോവാബ് സേനാധിപതിയും അഹിലൂദിന്റെ മകൻ യോഹാശഫത്ത് മന്ത്രിയും യഹോശഫത്ത് മന്ത്രിയുമായിരുന്നു. അഹിസൂബിന്റെ മകൻ സാദക്കും അബ്യാഖാരിന്റെ മകൻ അഹിമേലേക്കും പുരോഹിതന്മാരും സെരയ രായസക്കാരനുമായിരുന്നു. യഹോദായുടെ മകൻ പെനയാബ് ക്രേറ്റ്യർക്കും പ്ലേറ്റ്യർക്കും അധിപതിയായിരുന്നു. ദാവീദിന്റെ പുത്രന്മാരോ പുരോഹിതന്മാരായിരുന്നു. അനന്തരം ദാവീദ് ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നു എന്ന് അന്വേഷിച്ചു. എന്നാൽ ശൗലിന്റെ ഗൃഹത്തിൽ സീബ എന്നിവരുള്ള ഒരു ഭൃത്യൻ ഉണ്ടായിരുന്നു. അവനെ ദാവീദിന്റെ അടുക്കൽ വിളിച്ചു വരുത്തി. ദാവീദ് അവനോട് നീ സീബയെ എന്ന് ചോദിച്ചു അടിയൻ എന്നവൻ പറഞ്ഞു. ഞാൻ ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് രാജാവ് ചോദിച്ചതിന് രണ്ടുകാലം മുളന്തനായിട്ട് യോനാഥാന്റെ ഒരു മകനുണ്ട് എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. അവൻ എവിടെയെന്ന് രാജാവ് ചോദിച്ചതിന് ലോദേബാരിൽ അമിയേലിന്റെ മകനായ മാഖീരിന്റെ വീട്ടിലുണ്ട് എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. അപ്പോൾ ദാവീദ് രാജാവ് അളയിച്ച് ലോദേബാരിൽ അമിയേലിന്റെ മകനായ മാഖീരിന്റെ വീട്ടിൽ നിന്ന് അവനെ വരുത്തി. ശൗലിന്റെ മകനായ യോനാഥാന്റെ മകൻ മെഫീബോശെത്ത് ദാവീദിന്റെ അടുക്കൽ വന്ന് സാഷ്ടാംഗമീനം നമസ്കരിച്ചു. ദാവീദ് മെഫീബോശെത്തിനോട് ബെശെത്തെ എന്ന് വിളിച്ചതിനടിയൻ എന്ന് അവൻ പറഞ്ഞു. ദാവീദ് അവനോട് ഭയപ്പെടേണ്ട, നിന്റെ അപ്പനായ യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ചു. നിന്റെ അപ്പനായ ശൗലിന്റെ നിലമുക്കയും നിനക്ക് മടക്കി തരുന്നു. നീയോ നിത്യം എന്റെ ദേശയെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊള്ളണം എന്ന് പറഞ്ഞു. അവൻ നമസ്കരിച്ചുകൊണ്ട് ചത്തനായ പോലെ ഇരിക്കുന്ന അടിയനെ നീ കടാക്ഷിപ്പാനടിയൻ എന്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദ് ശൗലിന്റെ ഭൃത്യനായ സീബയെ വിളിപ്പിച്ച് അവനോട് കൽപ്പിച്ചത് ശൗലിനും അവന്റെ സകല ഗൃഹത്തിലുള്ളതൊക്കെയും ഞാൻ നിന്റെ യജമാനന്റെ മകന് കൊടുത്തിരിക്കുന്നു. നീയും നിന്റെ പുത്രന്മാരും വേലക്കാരും നിന്റെ യജമാനന്റെ മകനെ ഭക്ഷിപ്പാൻ ആഹാരമുണ്ടാക്കേണ്ടതിന് അവന് വേണ്ടി ആ നിലം കൃഷി ചെയ്ത് അനുഭവമെടുക്കണം. നിന്റെ യജമാനന്റെ മകനായ മൊഫീബോശെത്ത് നിത്യം എന്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ചു കൊൽകും. എന്നാൽ സിബയ്ക്ക് 15 പുത്രന്മാരും 20 വേലക്കാരും ഉണ്ടായിരുന്നു. രാജാവായ യജമാനൻ അടിയനോട് കൽപ്പിക്കുന്നതൊക്കെ അടിയൻ ചെയ്യാം ചെയ്യും എന്ന് ദശരീബ രാജാവിനോട് പറഞ്ഞു. മെഫിബോശത്ത് രാജകുമാരന്മാരെ വിരുദ്ധൻ എന്നെ പോലെ ദാവീദിന്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ചു പോന്നു. മെഫിബോശത്ത് ഒരു ചെറിയ മകൻ ഉണ്ടായിരുന്നു. അവൻ മീഖ എന്നിവർ സീബയുടെ വീട്ടിലുള്ളവരൊക്കെയും മെഫിബോശത്തിന് ഭൃത്യന്മാരായി തീർന്നു. ഇങ്ങനെ മെഫിബോശത്ത് ജെറുസലേമിൽ തന്നെ വസിച്ചു. രാജാവിന്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ചു പോന്നു. അവന് കാലു രണ്ടും മുടന്തായിരുന്നു. അതിനുശേഷം അമ്മയുടെ രാജാവ് മരിച്ചു. അവന്റെ മകനായ ഹാനൂൻ അവന് പകരം രാജാവായി. അപ്പോൾ ദാവീദ് ഹാനൂന്റെ അപ്പനായ നഹാഷ് എനിക്ക് ദയ ചെയ്തതുപോലെ അവന്റെ മകനും ഞാനും ദയ ചെയ്യും എന്ന് പറഞ്ഞ് അവന്റെ അപ്പനെ കുറിച്ച് അവനോട് ആശ്വാസവാക്ക് പറവാൻ തന്റെ ഭൃത്യന്മാരെ പറഞ്ഞയച്ചു. ദാവീദിന്റെ ഭൃത്യന്മാർ അമ്മോന്യരുടെ ദേശത്ത് എത്തിയപ്പോൾ അമ്മോന്യ പ്രഭുക്കന്മാർ തങ്ങളുടെ യജമാനായ ഹാനൂനോട് ദാവീദിന്റെ അപ്പനെ ബഹുമാനിച്ചിട്ടാകുന്നു ആശ്വസിപ്പിക്കുന്നവരെ നിന്റെ എടുക്കൽ അയച്ചത് എന്ന് നീ തോന്നുന്നുവോ? പട്ടണത്തെ ശോധന ചെയ്ത് വെച്ച് നോക്കുവാനും അതിനെ നശിപ്പിച്ചു കളയുവാനുമല്ലയോ ദാവീദ് ഭൃത്യന്മാരെ നിന്റെ അടുക്കൽ അയച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ ഹാനൂൻ ദാവീദിന്റെ ഭൃത്യന്മാരെ പിടിച്ച് അവരുടെ താടി വാരി ചെറുപ്പിച്ച് അവരുടെ അങ്കികളെ നടുവിൽ ആസനം വരെ മുറിപ്പിച്ച് അവരെ അയച്ചു. ദാവീദ് രാജാവ് ഇതറിഞ്ഞപ്പോൾ ആ പുരുഷന്മാർ ഏറ്റവും ലജ്ജിച്ചിരുന്നത് കൊണ്ട് അവരുടെ അടുക്കൽ ആളയച്ചു. നിങ്ങളുടെ താടി വളരും വരെ യെരിഹോവിൽ താമസിപ്പിൻ, പിന്നെ മടങ്ങി വരാം എന്ന് പറയിച്ചു. തങ്ങൾ ദാവീദിന് വെറുപ്പുള്ളവരായി തീർന്നുവെന്ന് ആ മോചിയെ കണ്ടപ്പോൾ അവർ ആളയച്ച് ബേത്ലഹേമിലെ ആരാമ്യരിൽ നിന്നും സോബയിലെ ആരാമ്യരിൽ നിന്നും 20,000 കാലാളുകളെയും 1,000 പേരുമായി മാഖാ രാജാവിനെയും തോബിൽ നിന്നും 12,000 പേരെയും കൂലിക്ക് വരുത്തി. ദാവീദ് അത് കേട്ടപ്പോൾ യുവാബിനെയും ശൂരന്മാരുടെ സകല സൈന്യത്തെയും അയച്ചു. അമ്മോന്യരും പുറപ്പെട്ട് പട്ടണവാതിക്കൽ പടക്ക് അണിനിരുന്നു. എന്നാൽ സോബയിലെ രഹോബ്യരും ആരാമ്യരും തോബ്യരും മാഖ്യരും തനിച്ച് വെളിമ്പ്രദേശത്തായിരുന്നു. തന്റെ മുമ്പിലും പിമ്പിലുള്ള പടം നിരന്നിരിക്കുന്നുവെന്ന് കണ്ടപ്പോൾ യോവാബ് ഇസ്രായേലിന്റെ സകല വീരന്മാരിൽ നിന്നും ഒരു കൂട്ടത്തെ തെരഞ്ഞെടുത്ത് ആരാമ്യരുടെ നേരെ അണിനിരത്തി. ശേഷം പടജനത്തെ അമോര്യരുടെ നേരെ നിർത്തേണ്ടതിന് തന്റെ സഹോദരനായ അബിഷായിയെ ഏൽപ്പിച്ചവനോട്, ആരാമ്യർ എന്റെ നേരെ പ്രാബല്യം പ്രാപിച്ചാൽ നീ എനിക്ക് സഹായം ചെയ്യണം. അമോന്യർ നിന്റെ നേരെ പ്രാബല്യം പ്രാപിച്ചാൽ ഞാൻ വന്ന് നിനക്ക് സഹായം ചെയ്യും. ധൈര്യമായിരിക്കുക, നാം നമ്മുടെ ജനത്തിനും നമ്മുടെ ദൈവത്തിന്റെ പട്ടണങ്ങൾക്കും വേണ്ടി പുരുഷത്വം കാണിക്കുക. യഹോയോ തനിക്ക് ഇഷ്ടമായ ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. പിന്നെ യോവാബും കൂടെയുള്ള ജനവും ആരാമ്യരോടും പടയ്ക്ക് അടുത്തു. അവർ അവന്റെ മുമ്പിൽ നിന്നും ഓടിപ്പോയി. ആരാമ്യർ ഓടിപ്പോയി എന്ന് കണ്ടപ്പോൾ അമ്മോര്യനും അബിഷായിയുടെ മുമ്പിൽ നിന്ന് ഓടി പട്ടണത്തിൽ കടന്നു. യോവാബ് അമ്മോര്യരെ വിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. തങ്ങൾ ഇസ്രായേലിനോട് തോറ്റുപോയി എന്ന് ആരാമ്യർ കണ്ടിട്ട് അവർ ഒന്നിച്ചുകൂടി. അതുദേശ ആളയച്ച് നദിക്കക്കരയുള്ള ആരാമ്യരെ വരുത്തി. അവർ ഹേലമിലേക്ക് വന്നു. ഹദസേരിന്റെ സേനാപതിയായ ശോബക് അവരുടെ നായകനായിരുന്നു. അത് ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ അവൻ എല്ലാ ഇസ്രായേലിയരെയും കൂട്ടിവരുത്തി യോർദാൻ കടന്ന് ഹേലാമിൽ ചെന്നു. എന്നാൽ ആരാമ്യർ ദാവീദിന്റെ നേരെ അണിനിരുന്നു പടയേറ്റു. ആരാമ്യർ ഇസ്രായേലിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി. ദാവീദ് ആരാമ്യരിൽ 700 തേരാളികളെയും 40,000 കുതിരപ്പടയാളികളെയും കൊന്നു. അവരുടെ സേനാപതിയായ ശോബക്കിനെയും വെട്ടിക്കൊന്നു. എന്നാൽ ഹദസേരിന്റെ ആശ്രിതന്മാരായ സകല രാജാക്കന്മാരും തങ്ങളെ ഇസ്രായേലിനോട് തോറ്റു എന്ന് കണ്ട് ഇസ്രായേലിയരുമായി സന്ധി ചെയ്ത് അവരെ സേവിച്ചു. അതിൽ പിന്നെ അമോര്യർക്ക് സഹായം ചെയ്യുവാൻ ആരാമ്യർ ഭയപ്പെട്ടു. പിറ്റേയാണ്ടിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെട്ടതും കാലം ദാവീദ് യോബാബിനെയും അവനോടുകൂടെ തന്റെ സേവകരെയും എല്ലാ ഇസ്രായേലിനെയും അയച്ചു. അവർ അമോന്യദേശം ശൂന്യമാക്കി രബാവട്ടണം നിരോധിച്ചു. ദാവീദ് യെരുശലേമിൽ തന്നെ താമസിച്ചിരുന്നു. ഒരു നാൾ സന്ധ്യാകാല സമയത്ത് ദാവീദ് മെത്തയിൽ നിന്ന് എഴുന്നേറ്റ് രാജധാനിയുടെ മാളികമേൽ ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് മാളികയിൽ നിന്ന് കണ്ടു. ആ സ്ത്രീ അതിസുന്ദരിയായിരുന്നു. ദാവീദ് ആളയച്ച് ആ സ്ത്രീയെപ്പറ്റി അന്വേഷിപ്പിച്ചു. അവൾ ഏലിയാമിന്റെ മകളും ഹിത്യനായ ഊരിയാവിന്റെ ഭാര്യയുമായ ബത്ശേബ എന്ന് പറഞ്ഞു. ദാവീദ് ദൂതന്മാരെ അയച്ച് അവളെ വരുത്തി. അവൾ അവന്റെ അടുക്കൽ വന്നു. അവൾക്ക് ഹൃദയശുദ്ധി വന്നിരുന്നത് കൊണ്ട് അവൻ അവളോടുകൂടെ ശയിച്ചു. അവൾ തന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ആ സ്ത്രീ ഗർഭം ധരിച്ചു, താൻ ഗർഭിണിയായിരിക്കുന്നുവെന്ന് ദാവീദിന് വർത്തമാനം അയച്ചു. അപ്പോൾ ദാവീദ് ഹിത്യനായ ഊരിയാവെ തന്റെ അടുക്കൽ അയച്ചു വരുവാൻ യോവാബിന് കൽപ്പന അയച്ചു. ഊരിയാവ് തന്റെ അടുക്കൽ വന്നപ്പോൾ ദാവീദ് അവനോട്, യോവാബിന്റെയും പടജനത്തിന്റെയും സുഖവർത്തമാനം യുദ്ധത്തിന്റെ വസ്തുതയും ചോദിച്ചു. പിന്നെ ദാവീദ് ഊരിയാവോട്, നീ വീട്ടിൽ ചെന്ന് കാലുകളെ കഴുകുക എന്ന് പറഞ്ഞു. ഊരിയാവ് രാജധാനിയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ രാജാവിന്റെ സമ്മാനം അവന്റെ പിന്നാലെ ചെന്നു. ഊരിയാവോ തന്റെ വീട്ടിൽ പോകാതെ യജമാനന്റെ സ്ഥലവൃത്യന്മാരോടും കൂടെ രാജധാനിയുടെ വാതിൽക്കൽ കിടന്നുറങ്ങി. ഊരിയാവ് വീട്ടിൽ പോയില്ല എന്നറിഞ്ഞപ്പോൾ ദാവീദ് ഊരിയാവിനോട്, ഈ യാത്രയിൽ നിന്ന് വന്നവനല്ലോ, നിന്റെ വീട്ടിൽ പോകാതെ ഇരുന്നത് എന്ന് ചോദിച്ചു. ഊരിയാവ് ദാവീദിനോട്, പെട്ടകവും ഇസ്രായേലും യഹൂദായും കൂടാരങ്ങളിൽ വസിക്കുന്നു. എന്റെ ജനമായ യോവാബും ജനത്തിന്റെ എന്റെ യജമാനായ യോവാബും യജമാനന്റെ ഭർത്തന്മാരും വെടിമ്പ്രദേശത്ത് പാഴമിറങ്ങിക്കിടക്കുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ ഭക്ഷിപ്പാനും കുടിപ്പാനും എന്റെ ഭാര്യയോടുകൂടെ ചെയ്യിപ്പാനും എന്റെ വീട്ടിൽ കിടക്കുമോ? നിന്നാണ്, നിന്റെ ജീവനാണ്, അതേം ചെയ്യുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദ് ഊരിയാവിനോട്, നീ ഇന്ന് ഇവിടെ താമസിക്കുക, നാളെ ഞാൻ നിന്നെ പറഞ്ഞയക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഊരിയാവ് അന്ന് യെരുശലേമിൽ താമസിച്ചു. പിറ്റേന്നാൾ ദാവീദിനെ അവനെ വിളിച്ചു. അവൻ അവന്റെ മുമ്പാകെ ഭക്ഷിച്ചു, പാനം ചെയ്തു. അവൻ അവനെ ലഹരി പിടിപ്പിച്ചു. എങ്കിലും അവൻ വീട്ടിലേക്ക് പോകാതെ സന്ധ്യയ്ക്ക് ചെന്ന് യജമാനന്റെ ഭൃത്യന്മാരോട് കൂടെ തന്റെ വിരിപ്പിൽ കിടന്നു. രാവിലെ ദാവീദ് യോവാബിനെ ഒരു എഴുത്ത് അയച്ച് ഊരിയാവിന്റെ കയ്യിൽ കൊടുത്തയച്ചു. എഴുത്തിൽ പട കഠിനമായിരിക്കുന്നിടത്ത് ഊരിയാവെ മുന്നണിയിൽ നിർത്തി അവൻ വെട്ടുകൊണ്ട് മരിക്കത്തക്കവണ്ണം അവനെ വിട്ട് പിന്മാറുവീൻ എന്ന് എഴുതിയിരുന്നു. അങ്ങനെ തന്നെ യോവാബ് പട്ടണത്തെ സൂക്ഷിച്ചു. നോക്കിയിട്ട് ശൂരന്മാർ നിൽക്കുന്നതായി കണ്ട സ്ഥലത്ത് ഊരിയാവെ നിർത്തി. പട്ടണക്കാർ പുറപ്പെട്ട് യോവാബിനോട് പടവെട്ടിയപ്പോൾ ദാവീദിന്റെ ക്ഷേമകരായ പടജനത്തിൽ ചെല്ലിന് പട്ടുപോയി. ഇത്തനായി ഊരിയാവും മരിച്ചു. പിന്നെ യോവാബ് ആയുധ വർത്തമാനമൊക്കെയും ദാവീദിനോട് അറിയിപ്പാൻ ആളയച്ചു. അവൻ ദൂതനോട് കൽപ്പിച്ചു എന്തെന്നാൽ, നീ യുദ്ധ വർത്തമാനമൊക്കെയും രാജാവിനോട് പറഞ്ഞു തീരുമ്പോൾ രാജാവിന്റെ കോപം ജ്വലിച്ചു. നിങ്ങൾ പട്ടണത്തോട് ഇത്ര അടുത്ത് ചെന്ന് പടവെട്ടിയതെന്ത്? മതിന്മേൽ നിന്ന് അവർ എയ്യുമെന്നും നിങ്ങൾക്കറിഞ്ഞുകൂടായോ? യെരുബ്ബേസെത്തിന്റെ മകനായ അബിമേലെക്കിനെ കൊന്നത് ആർ? ഒരു സ്ത്രീ മതിന്മേൽ നിന്ന് തിരികേൽപ്പിള്ള അവന്റെ മേൽ ഇട്ടതുകൊണ്ടല്ലോ എന്ന്. അവൻ തേബേസിൽ വെച്ച് മരിച്ചത്. നിങ്ങൾ മതിലിനോട് ഇത്ര അടുത്തു ചെന്ന് എന്ത് എന്നിങ്ങനെ നിന്നോട് പറഞ്ഞാൽ നിന്റെ ഭൃത്യന്മാർ ഹിത്യനായി ഊരിയാവ് മരിച്ചുപോയി എന്ന് പറയുക. ദൂതൻ ചെന്ന് യോവാബ് പറഞ്ഞ അയച്ച വർത്തമാനമൊക്കെയും ദാവീദിനെ അറിയിച്ചു. ദൂതൻ ദാവീദിനോട് പറഞ്ഞത് എന്തെന്നാൽ, ആ കൂട്ടർ പ്രാബല്യം പ്രാപിച്ചു. വെളിമ്പ്രദേശത്തേക്ക് ഞങ്ങളുടെ നേരെ പുറപ്പെട്ടു വന്നതിനാൽ ഞങ്ങൾ പട്ടണവാതിക്കലോളം അവരെ പിന്തുടർന്നു പോയി. അപ്പോൾ വില്ലാളികൾ മതിലിന്മേൽ നിന്ന് ചേവകരെ ചെയ്തു. രാജാവിന്റെ ചേവകരിൽ ചിലർ പട്ടുപോയി. നിന്റെ പ്രത്യർ ഹിത്യനായ ഊരിയാവും മരിച്ചു. അതിന് ദാവീദ് ദൂതനോട്, ഇക്കാര്യത്തിൽ വ്യസനം തോന്നരുത്, വാളങ്ങും ഇങ്ങും നാശം ചെയ്യും. പട്ടണത്തിന്റെ നേരെ ശക്തിയോടെ പൊരുതി അതിനെ നശിപ്പിച്ച് കളക എന്ന് നീ യോവാബിനോട് പറഞ്ഞ അവനെ ധൈര്യപ്പെടുത്തണം എന്ന് കൽപ്പിച്ചു. ഊരിയാവിന്റെ ഭാര്യ തന്റെ ഭർത്താവായ ഊരിയാവ് മരിച്ചുപോയി എന്ന് കേട്ടപ്പോൾ ഭർത്താവിനെ കുറിച്ച് വിലപിച്ചു. വിലപകാലം കഴിഞ്ഞ ശേഷം ദാവീദ് ആളയച്ച് അവളെ അരമനയിൽ വരുത്തി. അവൾ അവന്റെ ഭാര്യയായി അവനൊരു മകനെ പ്രസവിച്ചു. എന്നാൽ ദാവീദ് ചെയ്ത യഹോവയ്ക്ക് അനിഷ്ടമായിരുന്നു. അനന്തരം യഹോവ നാഥാനെ ദാവീദിന്റെ അടുക്കലയച്ച് അവനവന്റെ അടുക്കൽ ചെന്ന് അവനോട് പറഞ്ഞത്, ഈ പട്ടണത്തിൽ രണ്ട് പുരുഷന്മാരുണ്ടായിരുന്നു. ഒരു ചന്ദനവൻ, മറ്റവൻ ദരിദ്രൻ. ധനവാൻ ആടുമാടുകൾ അനവധി ഉണ്ടായിരുന്നു. ഞാൻ വിലയ്ക്ക് വാങ്ങി വളർത്തിയ ഒരു പെൺകുഞ്ഞല്ലാതെ ആളല്ലാതെ ഒന്നുമില്ലായിരുന്നു. അത് അവന്റെ അടുക്കലും അവന്റെ മക്കളുടെ അടുക്കലും ഉറങ്ങു വന്നു. അത് അവന് തിന്നുന്നതിൽ ഓഹരി തിന്നുകയും അവൻ കുടിക്കുന്നതിൽ ഓഹരി കുടിക്കുകയും അവന്റെ മഴയിൽ കിടക്കുകയും ചെയ്തു. അവനൊരു മകളെ പോലെയായിരുന്നു. ധനവാന്റെ അടുക്കൽ ഒരു വഴിയാത്രക്കാരൻ വന്നു. തന്റെ അടുക്കൽ വന്ന വഴിയെ പോക്കിന് വേണ്ടി പാകം ചെയ്യുവാൻ സ്വന്തം ആടുമാടുകളിൽ ഒന്നിനെ എടുപ്പാൻ മനസ്സാകാതെ അവൻ ആ ദരിദ്രന്റെ കുഞ്ഞാടിനെ പിടിച്ചു തന്റെ അടുക്കൽ വന്ന ആൾക്ക് വേണ്ടി പാകം ചെയ്തു. അപ്പോൾ ദാവീദിന്റെ കോപം ആ മനുഷ്യന്റെ നേരെ ഏറ്റവും ജ്വലിച്ചു. അവൻ നാഥാനോട് യഹോവയാണ് ഇത് ചെയ്തവൻ മരണയോഗ്യൻ. അവൻ കനിവില്ലാതെ ഈ കാര്യം പ്രവർത്തിച്ചതുകൊണ്ട് ആ ആടിനു വേണ്ടി നാലുകെട്ടി പകരം കൊടുക്കണമെന്ന് പറഞ്ഞു. നാഥാൻ ദാവീദിനോട് പറഞ്ഞത്, ആ മനുഷ്യൻ നീ തന്നെ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ ഇസ്രായേലിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു, നിന്നെ ശൗലിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു. ഞാൻ നിനക്ക് നിന്റെ യജമാനന്റെ ഗൃഹത്തെയും നിന്റെ മാർവിടത്തിലേക്ക് നിന്റെ യജമാനന്റെ ഭാര്യമാരെയും തന്നു. ഇസ്രായേൽ ഗൃഹത്തെയും യഹൂദ ഗൃഹത്തെയും നിനക്ക് തന്നു. പോരായെങ്കിൽ ഇന്നിന്നതും കൂടെ ഞാൻ നിനക്ക് തരുമായിരുന്നു. നീ യഹോവയുടെ കൽപ്പന നിരസിച്ച് അവനെ അനിഷ്ടമായത് ചെയ്തത് എന്ത്? ഹിത്യനായ ഊരിയാവെ വാൾ കൊണ്ടുവീട്ടി അവന്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായി എടുത്തു. അവനെ അമ്മോന്റെ വാൾ കൊണ്ട് കൊല്ലിച്ചു. നീ എന്നെ നിരസിച്ചു ഹിത്യനായ ഊരിയാവിന്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ട് എടുത്തുകൊണ്ട് വാൾ നിന്റെ ഗൃഹത്തിലൊക്കെയും ഗൃഹത്തെ ഒരിക്കലും വിട്ടു മാറുകയില്ല. യഹോവ ഇപ്രകാരമല്ല ചെയ്യുന്നു. നിന്റെ സ്വന്തം ഗൃഹത്തിൽ നിന്നും ഞാൻ നിനക്ക് അനർത്ഥം വരുത്തും. നീ കാണുക, ഞാൻ നിന്റെ ഭാര്യമാരെ എടുത്ത് നിന്റെ കൂട്ടുകാരന് കൊടുക്കും. അവൻ ഈ സൂര്യന്റെ ചട്ടത്തു തന്നെ നിന്റെ ഭാര്യമാരോടുകൂടെ ശയിക്കും. നീ അത് രഹസ്യത്തിൽ ചെയ്തു. ഞാനോ ഈ കാര്യം ഇസ്രായേലിലൊക്കെയും കാണുക, സൂര്യന്റെ വെട്ടത്ത് തന്നെ നടത്തും. ദാവീദ് നാഥാനോട് ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് നാഥാൻ ദാവീദിനോട്, യഹോവ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു, നീ മരിക്കയില്ല എങ്കിലും നീ പ്രവൃത്തിയിൽ യഹോവയുടെ ചട്ടത്തിൽ ദൂഷണം പറവാൻ ഹേതു ഉണ്ടാക്കിയത് കൊണ്ട് നിനക്ക് ജനിച്ചിട്ടുള്ള കുഞ്ഞു മരിച്ചു പോകും എന്ന് പറഞ്ഞ് നാഥാൻ തന്റെ വീട്ടിലേക്ക് പോയി. ഉരിയാവിന്റെ ഭാര്യ ദാവീദിനെ പ്രസവിച്ച് കുഞ്ഞിനെ യഹോവ ബാധിച്ചു. അതിന് കഠിന രോഗം പിടിച്ചു. ദാവീദ് കുഞ്ഞിനു വേണ്ടി ദൈവത്തോട് അപേക്ഷിച്ചു. ദാവീദ് ഉപവസിക്കുകയും അകത്ത് കിടന്ന് രാത്രി മുഴുവനും നിലത്ത് കിടക്കുകയും ചെയ്തു. അവന്റെ ഗൃഹപ്രമാണികൾ അവനെ നിലത്ത് നിന്നും എഴുന്നേൽപ്പിക്കാൻ ഉത്സാഹിച്ചുകൊണ്ട് അരികെ നിന്നു. എന്നാൽ അവന് മനസ്സായില്ല. അവരോടുകൂടെ ഭക്ഷണം കഴിച്ചതുമില്ല. എന്നാൽ ഏഴാം ദിവസം കുഞ്ഞു മരിച്ചുപോയി. കുഞ്ഞു മരിച്ചു എന്ന് ദാവീദിനെ അറിയിപ്പാൻ വൃത്യന്മാർ ഭയപ്പെട്ടു. കുഞ്ഞു ജീവനോടിരുന്ന സമയം നാം സംസാരിച്ചിട്ട് അവൻ നമ്മുടെ വാക്ക് കേൾക്കാതിരിക്കെ കുഞ്ഞു മരിച്ചുപോയി എന്ന് നാം അവനോട് എങ്ങനെ പറയും? അവൻ തനിക്ക് തന്നെ വല്ല കേടും വരുത്തുമെന്ന് അവർ പറഞ്ഞു. വൃത്യന്മാർ തമ്മിൽ മന്ത്രിക്കുന്നത് കണ്ടപ്പോൾ കുഞ്ഞു മരിച്ചുപോയി എന്ന് ദാവീദ് ഗ്രഹിച്ചു. തന്റെ വൃത്യന്മാരോട് കുഞ്ഞു മരിച്ചുപോയോ എന്ന് ചോദിച്ചു. മരിച്ചുപോയി എന്ന് അവർ പറഞ്ഞു. ഉടനെ ദാവീദ് നിലത്ത് നിന്ന് എഴുന്നേറ്റ് കുളിച്ച് തൈലം പൂശി വസ്ത്രം മാറി യഹോവയുടെ ആലയത്തിൽ നമസ്കരിച്ചു. അരമനയിൽ വന്നു. അവന്റെ കൽപ്പന പ്രകാരം അവർ ഭക്ഷണം അവന്റെ മുമ്പിൽ വെച്ചു. അവൻ ഭക്ഷിച്ചു. അവന്റെ ഭക്തന്മാർ അവനോട്, നീ ചെയ്തിരിക്കുന്ന എന്ത്? കുഞ്ഞു ജീവനോടിരിക്കുന്ന സമയം നീ അവന് വേണ്ടി ഉപവസിച്ചു കരഞ്ഞു. കുഞ്ഞു മരിച്ച ശേഷം നീ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചുവല്ലോ എന്ന് ചോദിച്ചു. അതിനാണ് അവൻ, കുഞ്ഞു ജീവനോടിരുന്ന സമയം ഞാൻ ഉപവസിച്ചു കരഞ്ഞു. കുഞ്ഞു ജീവനോടിരിക്കേണ്ടതിന് ദൈവം എന്നോട് ദയചെയ്യുമോ ഇല്ലയോ ആർക്കറിയാം എന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പോഴും അവൻ മരിച്ചുപോയി. ഇനി ഞാൻ ഉപവസിക്കുന്ന എന്തിന്? അവനെ മടക്കി വരുത്തുവാൻ എനിക്ക് കഴിയുമോ? ഞാൻ എന്റെ അടുക്കിലേക്ക് പോകുകയല്ലാതെ അവൻ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരികയില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ദാവീദ് തന്റെ ഭാര്യയായ ബത്ശേബയെ ആശ്വസിപ്പിച്ച് അവളുടെ അടുക്കൽ ചെന്ന് അവളോടുകൂടെ ശയിച്ചു. അവളൊരു മകനെ പ്രസവിച്ചു. അവൻ അവനെ ശലോമോൻ എന്ന് പേരിട്ടു. യഹോവ അവനെ സ്നേഹിച്ചു. അവൻ നാഥാൻ പ്രവാചകനെ നിയോഗിച്ചു. അവൻ യഹോവയുടെ പ്രീതി നിമിത്തം അവനെ എദിദ്യാവ് എന്ന പേർ വിളിച്ചു. എന്നാൽ യഹോവ അമോന്യരുടെ രബ്ബായോട് പൊരുതി രാജനഗരം പിടിച്ചു. യഹോവ ദാവീദിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. ഞാൻ രബ്ബായോട് പൊരുതി ജലനഗരം പിടിച്ചിരിക്കുന്നു, ആകയാൽ ഞാൻ നഗരം പിടിച്ചു തീർത്തി. എനിക്കായി ഒരുക്കേണ്ടതിന് നീ ശേഷം ജനത്തെ ഒരുമിച്ച് കൂട്ടി നഗരത്തിന് നേരെ പാളയം ഇറങ്ങി അതിനെ പിടിച്ചുകൊള്ളുക എന്ന് പറയിച്ചു. അങ്ങനെ ദാവീദ് ജനത്തെയൊക്കെ ഒന്നിച്ചു കൂട്ടി രബ്ബായിലേക്ക് ചെന്ന് പടവെട്ടി അതിനെ പിടിച്ചു. അവൻ അവരുടെ രാജാവിന്റെ കിരീടം അവന്റെ തലയിൽ നിന്നും എടുത്തു. അതിന്റെ തൂക്കം ഒരു കാലം തന്നെ അതിന്മേൽ രത്നം പതിച്ചിരുന്നു. അവർ അത് ദാവീദിന്റെ തലയിൽ വെച്ചു. അവൻ നഗരത്തിൽ നിന്ന് അനവധി കൊള്ളയും കൊണ്ടുപോന്നു. അവിടെ ജനത്തെയും അവൻ പുറത്തു കൊണ്ടുവന്ന് അവരെ ഈർച്ചവാളിനും നെടുമണ്ടിക്കും കോളാരിയർക്കുമാക്കി. അവരെ കൊണ്ട് ഇഷ്ടിക ചൂളയിലും വേല ചെയ്യിച്ചു. അമ്മയരുടെ എല്ലാ പട്ടണങ്ങളെയും അവൻ അങ്ങനെ തന്നെ ചെയ്തു. പിന്നെയും ദാവീദ് സകല ജനവും യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. അതിനുശേഷം സംഭവിച്ചത്, ദാവീദ് നിരമയമായ അബ്ശലോമിന് സൗന്ദര്യമുള്ള ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾക്ക് താമാർ എന്നവർ ദാവീദിന്റെ മകനായ അമ്നോൻ അവളിൽ പ്രേമം ജനിച്ചു. തന്റെ സഹോദരിയായ താമാർ നിമിത്തം മാൽമുഴത്തിട്ട് അമ്നോൻ രോഗിയായി തീർന്നു. മാൽമുഴത്തിട്ട് അമ്നോൻ രോഗിയായി തീർന്നു. അവൾ കന്യകയായാൽ അവളോട് വല്ലതും ചെയ്യുവാൻ അമ്നോന് പ്രയാസം തോന്നി. എന്നാൽ അമ്നോന് ദാവീദിന്റെ ജ്യേഷ്ഠനായ ഷിമയുടെ മകനായി യോനാദാബ് എന്ന പേരുള്ള ഒരു സ്നേഹിതനുണ്ടായിരുന്നു. യോനാദാബ് ഒരു ഉപായി ആയിരുന്നു. അവൻ അവനോട്, നീ നാൾക്കുനാൾ ഇങ്ങനെ ക്ഷീണിച്ചു വരുന്നത് എന്ത് രാജകുമാര, എന്നോട് പറഞ്ഞുകൂടെയെന്ന് ചോദിച്ചു. അമ്നോൻ അവനോട്, എന്റെ സഹോദരനായ അബ്ശലോമിന്റെ പെങ്ങൾ താമാരിൽ എനിക്ക് പ്രേമം ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യോനാദാബ് അവനോട്, നീ രോഗം നടിച്ചു കിടക്കയിൽ കിടന്നുകൊള്ളുക. നിന്നെ കാണുമ്പോൾ നിന്റെ അടുപ്പൻ വരുമ്പോൾ നീ അവനോട് എന്റെ സഹോദരിയായ താമാർ വന്നെ ഒന്ന് ഭക്ഷണം കഴിപ്പിക്കണം. അവളുടെ കയ്യിൽ നിന്നും വാങ്ങി ഭക്ഷിക്കേണ്ടതിന് ഞാൻ കാണെ അവൾ എന്റെ മുമ്പിൽ വെച്ച് തന്നെ ഭക്ഷണം ഒരുക്കണം എന്ന് അപേക്ഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ അമ്നോൻ രോഗം നടിച്ചു കിടന്നു. രാജാവ് അവനെ കാണുവാൻ വന്നപ്പോൾ അമ്നോൻ രാജാവിനോട്, എന്റെ സഹോദരിയായ താമാർ വന്നു ഞാൻ അവളുടെ കയ്യിൽ നിന്ന് ഭക്ഷണം ഭക്ഷിക്കേണ്ടതിന് എന്റെ മുമ്പിൽ വെച്ച് തന്നെ രണ്ട് വടകളെ ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ ദാവീദ് അരമനയിൽ താമാറിന്റെ അടുക്കൽ ആളയച്ചു. നിന്റെ സഹോദരനായ അമ്നോന്റെ വീട്ടിൽ ചെന്ന് അവന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്ക എന്ന് പറഞ്ഞു. താമാർ തന്റെ സഹോദരനായ അമ്നോന്റെ വീട്ടിൽ ചെന്നു. അവൻ കിടക്കുകയായിരുന്നു. അവൾ മാവ് എടുത്തു കുഴച്ച് അവന്റെ മുമ്പിൽ വെച്ച് തന്നെ വടകളായി ചുട്ടു. ഉരുളിയോടെ എടുത്ത് അവന്റെ മുമ്പിൽ വിളമ്പി. എന്നാൽ ഭക്ഷിപ്പാൻ അവന് ഇഷ്ടമില്ലായില്ല. എല്ലാവരെയും എന്റെ അടുക്കൽ നിന്ന് പുറത്താക്കുകയെന്ന് അമ്നോൻ പറഞ്ഞു. എല്ലാവരും എന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ടു പോയി. അപ്പോൾ അമ്നോൻ താമാറിനോട്, ഞാൻ നിന്റെ കയ്യിൽ നിന്നും വാങ്ങി ഭക്ഷിക്കേണ്ടതിന് ഭക്ഷണം ഉൾമുറിയിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. താമാർ താനുണ്ടാക്കിയ വടകളെ എടുത്ത് ഉൾമുറിയിൽ സഹോദരനായ അമ്നോന്റെ അടുക്കൽ കൊണ്ടുചെന്നു. അവൻ ഭക്ഷിക്കേണ്ടതിന് അവൾ അവന്റെ അടുക്കൽ കൊണ്ടുചെന്നപ്പോൾ അവൻ അവളെ പിടിച്ച് അവളോട്, സഹോദരി വന്ന് എന്നോടുകൂടെ ചയിക്കുക എന്ന് പറഞ്ഞു. അവളവനോട്, എന്റെ സഹോദര അരുതേ, എന്നെ അപമാനിക്കരുതേ, ഇസ്രായേലിൽ ഇത് കൊണ്ടുവരാത്തല്ലോ, ഈ വഷളത്തം ചെയ്യരുതേ, എന്റെ അപമാനം ഞാൻ എവിടെ കൊണ്ടുപോയി വയ്ക്കും, നീ ഇസ്രായേലിൽ വഷളന്മാരുടെ കൂട്ടത്തിലായി പോകുമല്ലോ, നീ രാജാവിനോട് പറക, അവൻ എന്നെ നിനക്ക് തരാതിരിക്കുകയില്ല എന്ന് പറഞ്ഞു. എന്നാൽ അവൻ അവളുടെ വാക്ക് കേൾപ്പാൻ മനസ്സില്ലാതെ അവളേക്കാൾ ബലമുള്ളവനാകൊണ്ട് ബലാത്കാരം ചെയ്ത് അവളോടുകൂടെ ശയിച്ചു. പിന്നെ അമ്നോൻ അവളെ അത്യന്തം വെറുത്തു. അവൻ അവളെ സ്നേഹിച്ച സ്നേഹത്തെക്കാൾ അവളെ വെറുത്ത വെറുപ്പ വലുതായിരുന്നു. എഴുന്നേറ്റ് പോകാനെന്ന് അവൻ അമ്നോൻ അവളോട് പറഞ്ഞു. അവൾ അവനോട്, അങ്ങനെയരുത്, നീ എന്നോട് ചെയ്ത് ദോഷത്തെക്കാൾ എന്നെ പുറത്താക്കി കളയുന്ന ഈ ദോഷം ഏറ്റവും വലുതായിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അവൻ അവളുടെ വാക്ക് കേൾപ്പാൻ മനസ്സായില്ല. അവൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന ബാല്യക്കാരനെ വിളിച്ച് അവനോട്, ഇവളെ എവിടെയൊന്നും പുറത്താക്കി വാതിലടിച്ച് കളക എന്ന് പറഞ്ഞു. അവൾ നിലയെങ്കി ധരിച്ചിരുന്നു. രാജകുമാരികളായ കന്യകമാർ അങ്ങനെയുള്ള വസ്ത്രം ധരിക്ക പതിവായിരുന്നു. ബാല്യക്കാരൻ അവളെ പുറത്താക്കി വാതിലടച്ചു കളഞ്ഞു. അപ്പോൾ താമാർ തലയിൽ വെണ്ണീർ വാരിയിട്ട് താൻ ധരിച്ചിരുന്ന നിലയെങ്കി കീറി തലയിലും കയ്യിൽ വെച്ച് നിലവിളിച്ചുകൊണ്ട് നടന്നു. അവളുടെ സഹോദരനായ അബ്ശലോം അവളോട്, നിന്റെ സഹോദരനായ അമ്നോൻ നിന്റെ അടുക്കലായിരുന്നു, ആകട്ടെ, സഹോദരിയും ഇണ്ടാതിരിക്ക, അവൻ നിന്റെ സഹോദരനല്ലോ, ഈ കാര്യം മനസ്സിൽ വയ്ക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ താമാർ തന്റെ സഹോദരനായ അബ്ശലോമിന്റെ വീട്ടിൽ ഏകാഗിയായി പാർത്തു. ദാവീദ് രാജാവ് ഈ കാര്യമൊക്കെയും കേട്ടപ്പോൾ അവന്റെ കോപം ഏറ്റവും ജ്വലിച്ചു. എന്നാൽ അബ്ശലോം അമ്നോനോട് ഗുണമോ ദോഷമോ ഒന്നും സംസാരിച്ചില്ല. തന്റെ സഹോദരിയായ താമാറിനെ അമ്നോൻ അപമാനിച്ചുകൊണ്ട് അബ്ശലോം അവനെ ദ്വേഷിച്ചു. രണ്ട് സംവത്സരം കഴിഞ്ഞ ശേഷം അബ്ശലോമിന് എഫ്രയീമിന് സമീപമുള്ള ബാൽഹസോരിൽ ആടുകളുടെ രോഗം കത്തിരിക്കുന്ന അടിയന്തരമുണ്ടായിരുന്നു. അബ്ശലോം രാജകുമാരന്മാരെയൊക്കെയും ക്ഷണിച്ചു. അബ്ശലോം രാജാവിന്റെ അടുക്കലും ചെന്നു. അടിയന് ആടുകളുടെ രോഗം കത്തിരിക്കുന്ന അടിയന്തരമുണ്ട്, രാജാവും ഭൃത്യന്മാരും അടിയനോട് പറയണമേ എന്ന് അപേക്ഷിച്ചു. രാജാവ് അബ്ശലോമിനോട്, വേണ്ട മകനെ, ഞങ്ങൾ എല്ലാവരും വന്നാൽ നിനക്ക് ഭാരമാകുമെന്ന് പറഞ്ഞു. അവൻ അവനെ നിർബന്ധിച്ചിട്ട് പോകുവാൻ മനസ്സിലാകാതെ അവൻ അവനെ അനുഗ്രഹിച്ചു. അപ്പോൾ അബ്സലോം, അങ്ങനെയെങ്കിൽ എന്റെ സഹോദരൻ അമ്നോൻ ഞങ്ങളോടുകൂടെ പോരട്ടെ എന്ന് പറഞ്ഞു. രാജാവ് അവനോട് അവൻ പോരുന്നതിന് എന്തിനെന്ന് പറഞ്ഞു. എങ്കിലും അബ്സലോം നിർബന്ധിച്ചപ്പോൾ അവന് അമ്നോനെ രാജകുമാരന്മാരെ ഒക്കെ അവനോട് കൂടെ അയച്ചു. എന്നാൽ അബ്സലോം തന്റെ ബാല്യക്കാരോട് നോക്കിക്കൊള്ളുവീൻ, അമ്നോൻ വീഞ്ഞുകുടിച്ചാണ് നിച്ചിരിക്കുന്ന നേരം ഞാൻ നിങ്ങളോട് അമ്നോനെ അടിച്ചു കൊല്ലുവാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ അവനെ കൊല്ലുവീൻ. ഭയപ്പെടരുത്, ഞാനല്ലയോ നിങ്ങളോട് കൽപ്പിച്ചത്. നിങ്ങൾ ധൈര്യപ്പെട്ട ശൂരന്മാരായിരിക്കും എന്ന് കൽപ്പിച്ചു അബ്സലോം കൽപ്പിച്ചതുപോലെ അബ്സലോമിന്റെ ബാല്യക്കാർ അമ്നോനോട് ചെയ്തു. അപ്പോൾ രാജാവ് കുമാരന്മാരും എഴുന്നേറ്റ് താൻ തന്റെ കോവർക്കഴുക്ക് പുറത്ത് കയറി ഓടിപ്പോയി. അവർ വഴിയിലായിരിക്കുമ്പോൾ തന്നെ അബ്സലോം രാജകുമാരെ ഒക്കെയും കൊന്നുകളഞ്ഞു. അവരിൽ ഒരുത്തനും ശേഷിച്ചില്ല എന്ന് ദാവീദ് എന്ന് വർത്തമാനമെത്തി. അപ്പോൾ രാജാവ് എഴുന്നേറ്റ് വസ്ത്രം കീറി നിലത്ത് കിടന്നു. അവന്റെ സകല ഭൃത്യന്മാരും വസ്ത്രം കീറി അരികെ നിന്നു. എന്നാൽ ദാവീദിന്റെ ജ്യേഷ്ഠനായ ശമയുടെ മകനായ യോനാദാവ് പറഞ്ഞത്, അവർ രാജകുമാരന്മാരെ യുവാക്കളെ ഒക്കെയും കൊന്നുകളഞ്ഞു എന്ന് യജമാനൻ വിചാരിക്കരുത്. അമ്നോൻ മാത്രമേ മരിച്ചുള്ളൂ. തന്റെ സഹോദരിയായ താമാറിനെ അവൻ അപമാനിച്ച നാൾ മുതൽ അബ്സലോമിന്റെ മുഖത്ത് ഈ നിർണയം കാണുവാനുണ്ടായിരുന്നു. ആകെ രാജകന്മാരൊക്കെയും മരിച്ചുപോയി എന്നുള്ള വർത്തമാനം യജമാനെ രാജാവ് ഗണ്യമാക്കരുത്. അമ്നോൻ മാത്രമേ മരിച്ചുള്ളൂ. എന്നാൽ അബ്സലോം ഓടിപ്പോയി. കാവൽ നിന്നിരുന്ന ബാല്യക്കാർ തലയുയർത്തി നോക്കിയപ്പോൾ വളരെ ജനമം അവന്റെ പിമ്പിലുള്ള മഞ്ചരുവ് വഴിയായി വരുന്നത് കണ്ടു. അപ്പോൾ യോനാദാബ് രാജാവിനോട്, ഇതാ രാജകുമാരൻ വരുന്നു, അടിയന് വാക്കുവത്തുവല്ലോ എന്ന് പറഞ്ഞു. അവൻ സംസാരിച്ചു തീർന്നപ്പോഴേക്കും രാജകുമാരൻ വന്നുറക്കെ കരഞ്ഞു. രാജാവും സഹരഭൃത്യന്മാരും വാവിട്ട് കരഞ്ഞു. എന്നാൽ അച്ചോലോ ഓടിപ്പോയി. അമീഹൂദിന്റെ മകനായി യശൂർ രാജാവായ താൽമയുടെ അടുക്കൽ ചെന്നു. ദാവീദ് ഇടപെടാതെ തന്റെ മകനെ കുറിച്ച് ദുഃഖിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ അബ്സലോം യശൂരിലേക്ക് പോയി ഓടിപ്പോയി. 3 സംവത്സരം അവിടെ താമസിച്ചു. എന്നാൽ ദാവീദ് രാജാവ് അബ്സലോമിനെ കാണുവാൻ വാഞ്ചിച്ചു. മരിച്ചുപോയ അമ്നോനെ കുറിച്ചുള്ള ദുഃഖത്തിന് ആശ്വാസം വന്നിരുന്നു. ദൈവമേശുവിനേക്ക് യോഗ്യമാകുന്നു വേറയ്ക്കുമോ?
തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ സന്നിധിയിൽ നാം മഹത്വീകരിക്കപ്പെടുമാറാകട്ടെ. സൗത്ത് വെസ്റ്റ് പത്രാസനത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ ബുധനാഴ്ചയും നമ്മൾ കൂടി വരാറുള്ള അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വീണ്ടും സന്തോഷത്തോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു. അത്ഭുതകരമായി ഓരോ നിമിഷവും നമ്മളെ നടത്തുന്ന ദൈവത്തെ ഹൃദ്യമായി നമുക്ക് സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. ഈ ശുശ്രൂഷയും അനുനിമിഷം നമ്മളിൽ ഇടപഴകുന്ന ദൈവകരുതലിന്റെയും ദൈവകൃപയുടെയും ഒരു നാന്ദിയായി രൂപപ്പെട്ടു വരുവാൻ നമുക്ക് സംഗതിയാവട്ടെ. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ഭക്തിയോടും നല്ല ദൈവവിശ്വാസത്തോടുകൂടി ഈ ശുശ്രൂഷയുടെ ഭാഗമാകാൻ എല്ലാ പരിശുദ്ധാത്മാവിന്റെ കൃപകളും ഉയരങ്ങളിൽ നിന്ന് തമ്പുരാൻ ചൊരിഞ്ഞു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം വ്യക്തിപരമായി ഞാനും നിങ്ങളും ആയിരിക്കുന്ന സ്ഥാനത്ത് നമ്മളെ ദർശിക്കുവാൻ ദൈവത്തിന്റെ കരുണ നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. ഈ ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിച്ച പിതാക്കന്മാരെ ആദരവോടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് ഇതിന് സജീവമായ നേതൃത്വം നൽകുന്ന പത്രാസ്ത്ര പോലത്തെ എല്ലാവരുടെയും പേരിൽ വളരെ ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ വൈദികരെയും, പ്രത്യേകിച്ച് ഞങ്ങൾക്കൊപ്പമായിരിക്കുന്ന വന്നിയ മാമൻ മാത്യു കോപ്പാച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന വൈദികരൊക്കെയും, ഐസക് ഇബ്രാഹിം അച്ഛൻ, സക്കറിയ അറപ്പാച്ചൻ, ഡിസി വർഗീസ് അച്ഛൻ, തമ്പാനച്ഛൻ, എല്ലാ വൈദികരെയും വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതർ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിന് ഭാഗമാകുന്ന എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതമാശംസിക്കുന്നു. സുവിശേഷ ഗീതങ്ങളിൽ 271 ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 271 ഗീതം, കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നത് എന്തിനു നീ, കണ്ണുനീരന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. ലോകത്തിൻ്റെതായ ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ ഓരോ നിമിഷവും അതിന്റെ ബലമുള്ള ഭുജങ്ങളിൽ നമ്മളെ കീഴേക്ക് വലിക്കുമ്പോഴും കരയണ്ട എന്നുള്ള ഒരു ധ്വനിയോടുകൂടി പ്രതീക്ഷയുടെയും പ്രത്യാശയുടെ തുറമുഖത്തെത്തിക്കുവാൻ തക്കവണ്ണം നമ്മളെ ചേർത്ത് പിടിക്കുന്ന, നമുക്കൊപ്പം അനുധാനം ചെയ്യുന്ന, ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും നിലവിളിക്കുമ്പോൾ വടിയും കൂടാതെ ഇറങ്ങി വരുന്ന ആ ദൈവസാന്നിധ്യം തിരിച്ചറിയുവാനും അത് ഉൾക്കൊള്ളുവാനും പ്രതീക്ഷയെ അതിനുവേണ്ടി കാത്തിരിക്കുവാനും ഒക്കെ ഈ ഗീതം നമുക്ക് ശക്തി പകരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സുവിശേഷ ഗീതങ്ങളിലെ 271-ാമത്തെ ഗീതം ദൈവം
ഉരങ്ങളുടെ സ്തുതി. പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. ായ ഞങ്ങളുടെ പിതാവേ,
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്നെ ഞങ്ങൾ വിളിക്കുന്നു, ഞങ്ങളോട് ഉത്തരം അരുളണമേ. എന്തെന്നാൽ ഞങ്ങളെ സഹായിപ്പാൻ കഴിയുന്ന പിതാവ് ഞങ്ങൾക്ക് വേറെയില്ല. ചെറുതാൽ ഇല്ലായ്മയിൽ ഞങ്ങളെ നീ സൃഷ്ടിച്ചു. ഇപ്പോൾ ഞങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ കോപം ഞങ്ങളെ നശിപ്പിക്കരുതേ. കർത്താവേ നിന്റെ കൽപ്പനകൾ ആചരിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പുണ്യപ്രവർത്തികളാൽ ഞങ്ങൾ നിന്നെ പ്രസാദിപ്പിക്കുമാറാകണമേ. കർത്താവേ നിന്റെ കരുണയാൽ ഞങ്ങളോട് ദയുണ്ടാകണമേ. ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തികളും കുറ്റങ്ങളും നിമിത്തം നിന്നിൽ നിന്നാകുന്നു പോയിട്ട് പേരിൽ മാത്രം നിനക്കുള്ളവരായി ഭവിച്ചിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ദുഃഖിക്കുന്നു. അനുദിപ്പാൻ ഞങ്ങൾ ആഗ്രഹിച്ചു, ഞങ്ങളുടെ അഹങ്കാര മനസ്സ് സമ്മതിക്കുന്നില്ല. ഞങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു, സ്വയം പഠിക്കുന്നില്ല. ഞങ്ങൾ മറ്റുള്ളവരുടെ ദാഹം തീർത്തുവെങ്കിലും ഞങ്ങൾ ദാഹത്തിൽ തന്നെ ഇരിക്കുന്നു. ചവളത്താൽ കൊത്തിത്തുറക്കപ്പെട്ട നിന്റെ തെരുവിലാവലോറയിൽ നിന്ന് ഞങ്ങൾ കുടിച്ച് ഞങ്ങളുടെ ദാഹം തീർത്ത് ഞങ്ങൾ അന്വേഷിക്കുമാറാകണമേ. ഞങ്ങളുടെ നാഥനായ കർത്താവേ നിന്നെ ഞങ്ങൾ വിളിക്കുന്നു, ഞങ്ങളുടെ സഹായത്തിന് നീ വരേണമേ. ഞങ്ങളുടെ അപേക്ഷകളുടെ ഞങ്ങളുടെ ആത്മാക്കളോട് കണ്ണ ചെയ്യണമേ. കർത്താവേ നിന്നോടുള്ള ചർച്ചയിൽ നിന്ന് ഞങ്ങൾ അകന്നു പോകാതെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. പാപം ഞങ്ങളെ പുറത്താക്കിയെങ്കിലും നിന്റെ അലിവുള്ള സ്നേഹം ഞങ്ങളെ അകത്തു കയറ്റണമേ. പാപം ഞങ്ങൾക്കായി പതിയിരുന്ന ദയകൂടാതെ ഞങ്ങളെ വളരെ മുറിവേൽപ്പിച്ചിരിക്കുന്നു. മഹാവൈദ്യനായുള്ളവേ ഞങ്ങളുടെ വേദനപ്പെടുത്തുന്ന മുറിവുകളെ നിസ്പപ്പെടുത്തണമേ. ദുഷ്ടൻ ഞങ്ങൾക്ക് വലവിരിച്ചതന്റെ കുടുക്കൽ ഞങ്ങളെ അകപ്പെടുത്തിയിരിക്കുന്നു. നീ അവന്റെ കുടുക്കിനേത്തവർത്ത് അപകടത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നല്ല ഇടയാം
വഴിതെറ്റിപ്പോയ ആടിന്റെ അന്വേഷണത്തിന് പുറപ്പെടണമേ.
അതിന്റെ ജീവനെ
അന്വേഷിക്കുന്ന ദുഷ്ടന്റെ കൈകളും
ഞങ്ങളെ വിട്ടു
ഞങ്ങളിൽ അതിനെ നീ വിട്ടുകൊടുക്കരുതേ.
സ്വർഗത്തിലാക്കുവാനും
നരകത്തിലാക്കുവാനും
അധികാരമുള്ളവനായ
മെസ്സിയാ തമ്പുരാനെ ദയവോട് നരകത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ.
പാറിക്കുമോ
സ്ത്രീക ദൈവത്തിന്റെ വലിയൊരു നാമാധീകരിക്കപ്പെടുമാറാകട്ടെ. അഭിയന്യ തിരുമേനി സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ അനുഗ്രഹീതരെ, വീണ്ടും നല്ലൊരു പ്രഭാതം കാണുവാനും ഉദ്യാനത്തിലേക്ക് അടുക്കുന്ന നിമിഷം വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ഈ പ്രാർത്ഥന ഒരുക്കുന്ന സ്നേഹത്തിന്റെ ആത്മീയ ചങ്ങലകളിൽ മനസ്സുകൊണ്ട് ഒരുപോലെ ബന്ധിക്കപ്പെട്ട് നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ആരാധനയായും സ്നേഹത്തിന്റെ ഒരു സൂചകമായും അപേക്ഷകളുടെ സ്വരങ്ങളായും പ്രതീക്ഷയുടെ സാധ്യതയുമൊക്കെയായി ബന്ധപ്പെടുവാൻ തക്കവണ്ണം ദൈവം തന്ന കൃപയോർത്ത് നമുക്ക് നന്ദി പറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞു മറിയുന്ന ആ ദൈവസമാധാനവും ദൈവകരുണയും അത് അനശ്വരമായി നിലനിൽക്കത്തക്കവണ്ണം നമ്മുടെ ആരാധന ശ്രദ്ധേയമായി തീരുവാൻ അതിന് തക്ക ഒരു ഹൃദയ വിശുദ്ധി രൂപപ്പെട്ട് വരുവാൻ തക്കവണ്ണം നമ്മുടെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയും വ്യക്തിപരമായി ദൈവവുമായി ബന്ധപ്പെടാൻ നാം ഒരുക്കുന്ന എല്ലാ സാധ്യതകളും പ്രയോജനീഭവിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. മറ്റെന്തിൽ നമ്മൾ കരുതൽ കണ്ടെത്തിയാലും ആശ്വാസം കണ്ടെത്തിയാലും പ്രതീക്ഷ കണ്ടെത്തിയാലും അതിനൊന്നും ശാശ്വതമായ ഒരു സമാധാനമോ സന്തോഷമോ നൽകാൻ സാധിക്കുകയില്ല നമുക്കറിയാം. അതിനിടയാകുന്നത് ഉയരങ്ങളിൽ നിന്ന് സൗജന്യമായി തരുന്ന ദൈവിക കൃപയിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു ബന്ധം നിലനിൽക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകട്ടെ. 132 സങ്കീർത്തനം 7 വാക്യം ഇങ്ങനെ വായിക്കുന്നു, നാം അവന്റെ തിരുനിവാസത്തിലേക്ക് ചെന്ന് അവന്റെ പാദപീഠങ്ങളിൽ നമസ്കരിക്കുക. നാം അവന്റെ തിരുനിവാസത്തിലേക്ക് ചെന്ന് അവന്റെ പാദപീഠത്തെങ്കിൽ നമസ്കരിക്കുക. ഈ സങ്കീർത്തനം ദാവീദ് രാജാവ് യഹോവയ്ക്ക് ദേവാലയം പണിയുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ്. ദേവാലയം പണിയുക മാത്രമല്ല, ആ പണി പൂർത്തീകരിക്കുമ്പോൾ അദ്ദേഹം ഒരു ദീർഘദർശനം പോലെ ലോകത്തിന് നൽകുന്ന ഒരു തിരിച്ചറിവാണ്, നാം അവന്റെ തിരുനിവാസത്തിലേക്ക് ചെന്ന് അവന്റെ പാദപീഠത്തെങ്കിൽ നമസ്കരിക്കുക. നാം ഇരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ദൈവമുണ്ടെങ്കിലും അതിനായി ഒരുക്കപ്പെടുന്ന സ്ഥലത്ത് കൂടുതൽ ദൈവിക കൃപ കണ്ടെത്തുവാനുള്ള ഒരു ഇടമാണ് ദേവാലയം. ആ ദേവാലയത്തിൽ ചെന്ന് ആ പാദപീഠത്തിൽ നമസ്കരിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മുടെ ആരാധന അർത്ഥവത്തായി തീരുന്നതും ദൈവത്തോടുള്ള ബന്ധം നമ്മളെ കുറെ കൂടെ സുശക്തമാവുകയും അതോടൊപ്പം നമ്മുടെ ഹൃദയം ദൈവകൃപയിൽ നിറയുകയും ആ ദൈവസ്നേഹത്തിൽ നാം ലയിക്കപ്പെടുകയും ചെയ്യുക. അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവമേ അങ്ങനെയുള്ള ബന്ധമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം, നേർത്തുവാൻ തക്കവണ്ണം അവിടെയാകണമെന്ന്. ക്രൈസ്തവ സഭ ഏറ്റവും പ്രാധാന്യത്തോട് കാണുന്ന ഒരു ദിനമാണ് നാളെ എന്നുള്ളത് നമുക്കറിയാമല്ലോ. നമ്മുടെ കർത്താവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം തന്റെ സ്വർഗാരോഹണ പെരുന്നാള് സഭ മുഴുവൻ ആഘോഷിക്കുന്നു. നാളെയാണ് ആ ദിവസമെങ്കിലും മിക്ക ദേവാലയങ്ങളിലും അമേരിക്കയിലെ ദേവാലയങ്ങളിലൊക്കെ ഇന്ന് വൈകിട്ടാണ് വിശുദ്ധ കുർബാനയോടുകൂടി ആ പെരുന്നാൾ ആഘോഷിക്കുന്നത്. നമ്മുടെ കർത്താവിന് മനുഷ്യാവതാര ശുശ്രൂഷയിലെ ഓരോ സംഭവങ്ങളും ഏറ്റവും ശ്രദ്ധേയമാണ്. നമുക്കറിയാം എല്ലാം ശ്രദ്ധേയമാണ്. അതൊന്നും വിവരിക്കാനുള്ള സമയം ഇതല്ല. തന്നെയാൽ ഇന്ന് പ്രസംഗിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട റംബാച്ചനുമാണ്, അതുകൊണ്ട് ഞാൻ സമയമെടുക്കുന്നുമില്ല. ആ മനുഷ്യാവതാര ശുശ്രൂഷകളിലെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു സംഭവം തന്നെയാണ് തന്റെ സ്വർഗാരോഹണം. എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു സംഗതി ഈ കർത്താവിന്റെ പുനരുത്ഥാനത്തിന് മുമ്പുള്ള നിമിഷങ്ങളൊക്കെ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സങ്കടകരമായ നിമിഷങ്ങളായിരുന്നു. തന്റെ പീഡാനുഭവവും അതിനുശേഷം തന്റെ കുരിശുമരണവും ഒക്കെ ഒരുപക്ഷെ ശിഷ്യന്മാരുടെ ജീവിതത്തിലെ ഏറ്റവും വേദന നിറഞ്ഞ നിമിഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തന്നെ ആയിരിക്കാം. കടലിൽ അതിഭീകരമായ അപകടങ്ങളിലൊക്കെ പെട്ടിട്ടുണ്ടെങ്കിലും അവരുടെ ഹൃദയത്തെ ഇത്രമാത്രം സങ്കടപ്പെടുത്തിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ അവരുടെ ഭവനങ്ങളിലൊക്കെ പല പ്രയാസങ്ങളും ദാരിദ്ര്യങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇവരുടെ മരണത്തൊന്നും ഇത്രയും നീറിയിട്ടില്ല. അവരുടെ മനസ്സ് ഏറ്റവും കൂടുതൽ വേദനപ്പെട്ടത്, അവരുടെ മനസ്സ് ഏറ്റവും കൂടുതൽ നീറിയത് തന്റെ ഗുരുനാഥൻ പിടിക്കപ്പെടുകയും ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് മരണം അത്രമാത്രം അവർ ക്രിസ്തുവിനെ സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ്. ക്രിസ്തു വേർപെട്ടു പോകുന്ന നിമിഷങ്ങളൊക്കെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും സങ്കടകരമായ നിമിഷമായിരുന്നു. എന്നാൽ വാസ്തവത്തിൽ ഇതും ഒരുപക്ഷെ ക്രിസ്തു പോയപ്പോൾ 3 ദിവസം ഉയർത്തെഴുന്നേൽക്കുന്നുള്ള കഥകളൊക്കെ അവരെ മനസ്സിലാക്കിയിട്ടാ പോയതുപോലും അതൊന്നും അവരെ ചെവിക്കൊണ്ടില്ല. ക്രിസ്തുവിന്റെ വേർപാട് അതൊന്നും ഉൾക്കൊള്ളത്തക്കവണ്ണമുള്ള ഒരു മാനസിക നിലയിലായിരുന്നില്ല അവരൊന്നും. എന്നാൽ ക്രിസ്തു തിരികെ വന്നതിന് ശേഷവും ഏറ്റവും അവർക്ക് സന്തോഷമുണ്ടായെങ്കിലും നമുക്കറിയാം വീണ്ടും ലോകത്തെ പറ്റിയുള്ള ചിന്ത അവരൊക്കെ വ്യാപരിച്ചു പോകുന്നുണ്ട്. എന്നാൽ നിരന്തരമായ ക്രിസ്തുവിന് പുനരുത്ഥാനത്തിന് ശേഷമുള്ള സമ്പർക്കം അവരിൽ രൂപപ്പെടുത്തിയ പ്രതീക്ഷയും പ്രത്യാശയും വളരെ വലുതാണ്. അതുകൊണ്ടാണ് താൻ സ്വർഗാരോഹണം ചെയ്യുമ്പോൾ പുനരുത്ഥാനത്തിന് മുമ്പുണ്ടായ അനുഭവം അവർ ആ രീതിയിലല്ല അവർ വിടുന്നത്. അവർ മഹാസന്തോഷത്തോടു കൂടിയാണ് ക്രിസ്തുവിനെ യാത്ര അയക്കുന്നത്. കാരണം അവർക്ക് മനസ്സിലായി ജീവിച്ചിരുന്നപ്പോൾ അവരെന്തൊക്കെ പറഞ്ഞോ അതൊക്കെ അവനെ കൊണ്ട് സാധിക്കുന്നുള്ളത് തന്നെ പുനരുത്ഥാനത്തിന് ശേഷവും അതിനുശേഷമുള്ള നിരന്തരമായ സമ്പർക്കത്തിൽ കൂടി അവർക്ക് ബോധ്യപ്പെട്ടു. അത് അവരുടെ മനസ്സിനെ വല്ലാണ്ട് മാറ്റിമറിച്ചു. അതുകൊണ്ട് അവർക്ക് ഭയങ്കര വിശ്വാസവും അതിനേക്കാളുപരി ആഴമായ ബോധ്യവുമായിരുന്നു. അവരെന്ത് പറഞ്ഞോ അത് നടക്കും. അവൻ സ്വർഗാരോഹണം ചെയ്താൽ പിതാവിന്റെ വലതുഭാഗത്തായിരിക്കുമെന്നും അതുപോലെ രണ്ടാമത് വരും, അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിന്റെ ദാരങ്ങൾ അവൻ നമുക്ക് നൽകും. ഈ ചിന്തകളൊക്കെ അവരെ കൊണ്ട് എത്തിച്ചത് പിന്നെ അവരിൽ പിന്നെ ഒന്നും അവർ ചിന്തിച്ചിട്ടില്ല. നമുക്കറിയാം പിന്നെ ശിഷ്യന്മാരൊന്നും തിരികെ പോയിട്ടേ ഇല്ല. പിന്നെ മുന്നോട്ടൊറ്റ യാത്രയായിരുന്നു അവര്. ആ യാത്ര മരണത്തിന്റെ മുമ്പിലാണെങ്കിൽ പോലും അതിനെ സന്തോഷത്തോടെ അവരെ കൈവരിച്ചു എന്നുള്ളതാണ്. അതിന്റെയൊക്കെ കാരണം ഈ പുനരുത്ഥാനത്തിന് ശേഷം ക്രിസ്തു അവരുമായിട്ട് നടത്തിയ ആ സമ്പർക്കത്തിന്റെയും അവരോട് അവർക്ക് കൊടുത്ത കരുതലിന്റെയും നാളെയുടെ നല്ല നന്മകളെ സ്വപ്നം കാണത്തക്കവണ്ണം അവരുടെ ഉള്ളിൽ ക്രിസ്തു പരിവേശിപ്പിച്ച ആ യാഥാർത്ഥ്യമായിരുന്നു. ഞാനിതിനത് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രിസ്തുവുമായി ബന്ധപ്പെട്ട ഓരോ പെരുന്നാളുകളും നമ്മൾ ആഘോഷിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ നിറയേണ്ട ഒരു വലിയ യാഥാർത്ഥ്യം അതാ. ഈ സ്വർഗാരോഹണ പെരുന്നാളൊക്കെ നമ്മൾ നടത്തുമ്പോഴും നമുക്കറിയാം നമ്മുടെയൊക്കെ പള്ളിയിൽ കുറച്ചുപേര് വരും, ഭൂരിപക്ഷം ആളുകൾ വരികയൊന്നുമില്ല. ഈ വരുന്നാളുകൾക്ക് തന്നെ വലിയ വിശ്വാസമൊന്നുമില്ല, ഏതായാലും ദുർവാർഗില്ലെന്നൊക്കെ ഇങ്ങനെയൊക്കെയുള്ള മനോഭാവത്തോടുകൂടി. എന്നാൽ അതിനേക്കാൾ ഉപരി എന്റെ അരുമനാഥന്റെ ജീവിതാനുഭവങ്ങളൊക്കെ എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ്, ക്രിസ്തുവിന്റെ ജീവിതമൊക്കെ എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. കാരണം ആ ജീവിതത്തോട് ഞാൻ ഏകീഭവിക്കേണ്ടതാണ്, ഞാൻ ലയിക്കേണ്ടത് അവിടെയാണ് എന്നുള്ളൊരു ഒരു അല്ലാതെ മറ്റാരുടെയോ ജീവിതത്തിൽ നടക്കുന്ന ഒരു സംഭവമായിട്ട് നമ്മൾ കാണുമ്പോൾ നമ്മളിങ്ങനെ മാറി നിൽക്കത്തേ ഉള്ളൂ. ആ സമയത്ത് ക്രിസ്തുവിന്റെ ഓരോ സംഭവങ്ങളും എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടാണെന്നുള്ളൊരു ചിന്ത വരുമ്പോഴാണ് ശരിക്കും ആ ക്രിസ്താനുഭവം നമ്മുടെ ഹൃദയത്തിൽ രൂപപ്പെട്ടു വരിക. അതുകൊണ്ട് ഈ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കപ്പെടുന്നത് ലാഘവമായിട്ട് കാണരുത്. കഴിവതും ദേവാലയങ്ങളിൽ നിന്ന് വിശുദ്ധ കുർബാന നടക്കുമ്പോൾ അതിൽ സംബന്ധിക്കുകയും ഒരുക്കത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി അവൻ സ്വർഗാരോഹണം ചെയ്തത് പിതാവിന്റെ വലതുഭാഗത്തിരുന്നുകൊണ്ട് എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാനാണെങ്കിലും, അതുപോലെ തന്നെ ഈ ലോകത്തിന്റെ സിനിമകളിൽ ഞാൻ അകപ്പെടുമ്പോൾ എന്നെ അതിൽ നിന്ന് വിമോചിപ്പിക്കുവാനും അഥവാ പെട്ടുപോയാലും എന്നെ സഹാനുഭൂതിയോട് എന്നെ കഴുകി വീണ്ടും ആ തിരുമാർഗ്ഗത്തിലേക്ക് വിശുദ്ധിയിലേക്ക് ചേർത്തിരിക്കുവാനുമുള്ള ഒരു സാധ്യതയ്ക്കാണെന്നുള്ളൊരു തിരിച്ചറിവൊക്കെ നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന് കുറെ കൂടെ പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെ ഉണ്ടാകുന്നത്. ഒരു ബോധ്യത്തിലേക്ക് വളരെ
വന്നപ്പോണം
നമുക്കറിയാം ജോൺ ദ ബാപ്റ്റിസ്റ്റ് സോറി വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ ഓർമ്മയാണ് ഇന്നത്തെ ദിവസം. ഏറ്റവും കൂടുതൽ ക്രിസ്തുവിന്റെ കുരിശിനോടൊപ്പം ചേർന്ന ഒരു പരിശുദ്ധ ശിഷ്യനാണ് യോഹന്നാൻ ശ്ലീഹ എന്നുള്ളത് നമുക്കറിയാം. ആ പരിശുദ്ധ പിതാവിന്റെ മധ്യസ്ഥത നമുക്കെപ്പോഴും കാവലായിരിക്കട്ടെ. ഈ പ്രാർത്ഥനയിൽ ആ പിതാവിനെ പ്രത്യേകം ഓർക്കുകയും ആ പരിശുദ്ധ പിതാവിന്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുകയും പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യാം. നമുക്കിന്ന് ദൈവവചന സഭ നിർവഹിക്കുന്ന പ്രിയപ്പെട്ട റമ്പാച്ചനാണ്. വാസ്തവത്തിന് രാവിലെയാണ് റമ്പാച്ചനോട് ഞാൻ പറഞ്ഞത്, കാരണം ഇന്നലെ വൈകുന്നേരം വരെ മറ്റൊരു നമ്മുടെ ബർലിൻ കൊച്ചമ്മ പ്രസംഗിക്കാമെന്ന് നേരിട്ടെങ്കിലും, പക്ഷെ കൊച്ചമ്മ ന്യൂയോർക്കിലാണ്, പെട്ടെന്ന് ഇതിൽ സംബന്ധിക്കത്തക്കവണ്ണമുള്ള ഒരു സാഹചര്യം ഇല്ലാതെ പോയതുകൊണ്ടാണ് റമ്പാച്ചനോട് ഞാൻ പറഞ്ഞത്. റമ്പാച്ചൻ പറ്റുമെങ്കിൽ പറഞ്ഞു, ഇല്ലെങ്കിൽ ഞാൻ തിരിച്ച് പറഞ്ഞോളാന്നൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പൊ റമ്പാച്ചൻ കുഴപ്പമില്ല, ഞാൻ റെഡിയാന്ന് പറഞ്ഞു. റമ്പാച്ചൻ ഏത് സമയത്തും റെഡിയാണെന്നുള്ള കാര്യം നമുക്കറിയാം. ഒരു പരിചയപ്പെടുത്തലിന്റെ ഒന്നും ആവശ്യമില്ല, ഈ പ്രാർത്ഥനയുടെ ഭാഗമാണ് എപ്പോഴും റമ്പാച്ചൻ. എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട റമ്പാച്ചനെ സ്വാഗതം ചെയ്യുന്നു. അനുതാപത്തിന്റെ ഏതാനും ഈരടികൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചതിനു ശേഷം പ്രിയപ്പെട്ട റമ്പാച്ചൻ സംസാരിക്കുന്ന കാര്യം.
കർത്താവേ കാറയില്ലാത്ത
ത്രിയേക ദൈവത്തിന്റെ ധന്യതയുടെ നാമം മാറ്റപ്പെടുമാറാകട്ടെ. അഭിമന്യ തിരുവേലി, ബഹുമാനപ്പെട്ട ഫോറപ്പിസ്കോപ്പ് ആച്യന്മാർ, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠർ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഒരു ദിവസം കൂടി നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് ദാനമായിട്ട് നൽകിയ ഈ ദിവസത്തിൽ അല്പസമയം ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാനും അവിടെ നിന്ന് നൽകിയിരിക്കുന്ന വചനങ്ങൾ മനസ്സിലാക്കുവാനും അതിന് പ്രകാരം ദൈവമേ ജീവിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും നമ്മുടെ എല്ലാ ദിനങ്ങളിൽ നമ്മൾ അലാരം വെക്കാറുണ്ട്. രാവിലെ എണീക്കുവാൻ വേണ്ടിയിട്ട് അലാരം വെക്കാറുണ്ട്. മൂന്ന് തരത്തിലുള്ള മനുഷ്യരുണ്ട് അലാരം വെക്കുന്നത്. അലാരം സെറ്റ് ചെയ്യാറുണ്ട്. രാവിലെ അലാരം മൂകുമ്പോൾ ആ ഭവനത്തിലെ മറ്റെല്ലാവരും അത് കേട്ട് ഉണരുന്ന ഒരവസ്ഥയുണ്ട്. പക്ഷേ അലാരം വെക്കുന്ന ആള് ഗാഢനിദ്രയിലായിരിക്കും. രണ്ടാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത്, നമ്മൾ അലാരം വെക്കാറുണ്ട്. അലാരം അടിക്കുമ്പോൾ നമ്മൾ മിക്കവാറും ചെയ്യുന്നത് വി സ്നൂസ് ഇറ്റ്. അത് വീണ്ടും ഒരു 5 മിനിറ്റ് ഞാൻ കിടന്നിട്ട് എണീക്കാമെന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടർ. മൂന്നാമത്തെ ഒരു കൂട്ടർ അലാരം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് അടിക്കുന്ന ഉടനെ എണീക്കുകയും ഒരു ദിശാബോധത്തോടെ ദിവസങ്ങളുടെ കാര്യങ്ങളൊക്കെയും പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ആദ്യത്തെ 2 കൂട്ടർ പോലെയാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം. എസ്പെഷ്യലി ഇപ്പോഴത്തെ ഒരു ലോകത്തിൽ നമുക്ക് ഏത് വിഷയത്തെ പറ്റിയും അല്ലെങ്കിൽ വചന ശുശ്രൂഷകളായാലും അനേക വീഡിയോസും നമ്മൾ കാണാറുണ്ട്. അനേകർക്ക് ഫോർവേഡ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ അതൊക്കെയും നമ്മൾ ഗാഢനിദ്രയിലായിരിക്കും. അതൊക്കെ നമ്മുടെ വ്യക്തിപരമായിട്ട് നമുക്ക് സംബന്ധിക്കുമ്പോൾ നമ്മൾ അത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്ന ആൾക്കാർ. രണ്ടാമത്തെ കൂട്ടർ നമ്മൾക്ക് ഈ വചനങ്ങളും ഇതെല്ലാം നമ്മൾ എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയും വചനങ്ങളൊക്കെയും കേൾക്കുകയും അത് നമ്മൾ നാളത്തേക്കാവട്ടെ, അല്ലെങ്കിൽ ഐ വിൽ സ്റ്റാർട്ട് ഫ്രം ടുമോറോ, നാളെ തൊട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ നാളെ തൊട്ട് ഞാൻ നന്നാവാം എന്ന് ചിന്തിക്കുന്ന ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ചിലർ മാത്രമേ ഉള്ളൂ, ചിലർ ആൾക്കാർ മാത്രമേ ഉള്ളൂ അവർക്കൊരു ദിശാബോധവും ക്രിസ്തുവിനെ രുചിച്ചറിയുവാനും അവരെ അത് നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് നമ്മൾ ഈ ക്രിസ്തുവിന്റെ പെരുന്നാളുകളൊക്കെയും അതിൽ സംബന്ധിക്കുമ്പോൾ ക്രിസ്തു ലോകത്തിൽ ഒരു മനുഷ്യനായി വരികയും തിരിച്ച് ഒരു നമുക്ക് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ പിതാവിന്റെ സന്നിധിയിൽ ഒരു പൂർണ്ണ മനുഷ്യനായും അത് ദൈവവും മനുഷ്യനുമായും അവിടെ സ്വർഗാരോഹണം ചെയ്യുകയാണ്. അവിടെ വലിയൊരു മെസ്സേജ് നമുക്കുണ്ട്. അത് ഒരു ദൈവം മനുഷ്യനായി തീരുന്നു, ഒരു മനുഷ്യൻ വീണ്ടും ദൈവവും ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ വലതുഭാഗത്ത് ഇരിക്കുകയാണ്. ഇറ്റ് ഹാസ് ഓപ്പൺ ദ ഡോർസ് ഫോർ ഈച്ച് വൺ ഓഫ് അസ്. അതാണ് ആ തിയോസിസിലോട്ട് നമ്മളെ ഓരോരുത്തരെയും നമ്മളെ നയിക്കുന്നത്. നമ്മൾ ഈ ജീവിതത്തിൽ നമുക്ക് എത്രമാത്രം ആ ഉത്സാഹമുണ്ട്, ആ ഉത്സാഹം നമുക്ക് ദ എൻതൂസിയാസം ടു നോ ഗോഡ്, ടു ക്യാരി ഹിസ് ക്രോസ് ഇൻ ആർ ലൈഫ്, അത് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഈ പലപ്പോഴും നമ്മൾ ഈ വേർഡ്സ് യൂസ് ചെയ്യാറുണ്ട്, എൻതൂസിയാസം, ദ പാഷൻ ഫോർ ക്രൈസ്റ്റ്, ഐ ഹാവ് ദ പാഷൻ ഫോർ സ്പോർട്സ്, ഐ ഹാവ് ദ പാഷൻ ഫോർ XYZ. നമ്മുടെ കുട്ടികളൊക്കെ പറയാറുണ്ട്. അതിന്റെ ആ എൻതൂസിയാസം നമുക്ക് എന്തിനാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ ഇല്ലാത്തത്? നമ്മൾ ഓരോരുത്തരും നമ്മൾ സെന്റ് പീറ്ററിന്റെ 2 പീറ്റർ 1:4 വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, വി ആർ ക്രിയേറ്റഡ് ടു ബി പാർട്ടേക്കേഴ്സ് ഓഫ് ദ ഡിവൈൻ നേച്ചർ. ആ ദൈവീക ആ ഒരു എസെൻസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുവാൻ വേണ്ടിയിട്ട്, ടു പാർട്ടേക്ക് ഇൻ ദാറ്റ്. ദി വേർഡ് എൻതൂസിയാസം നമുക്ക് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതിന്റെ എറ്റമോളജി അല്ലെങ്കിൽ അതിന്റെ റൂട്ട് വേർഡ് എന്ന് പറയുന്നത് തന്നെ ഇറ്റ് കംസ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് എൻതിയോസ്. എൻതിയോസ് എന്ന് പറഞ്ഞാൽ ഇൻ ഗോഡ്, ദൈവത്തിൽ, ഇൻ ഗോഡ്. അതുകൊണ്ടാണ് ഈ സെന്റ് പീറ്റർ പലപ്പോഴും ലേഖനങ്ങളിലൊക്കെയും എഴുതുന്നത്, എൻ ക്രിസ്തു, ഇൻ ക്രൈസ്റ്റ്, ഐ ആം ഇൻ ക്രൈസ്റ്റ്. ഞാൻ ജീവിച്ചാലും മരിച്ചാലും എനിക്ക് ലാഭം, ഐ ആം ഇൻ ക്രൈസ്റ്റ്. ഈ ഒരു പെരുന്നാളിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയും വായിച്ചു കേട്ട ഒരു വേദഭാഗമാണ് ദി ഗോസ്പൽ അക്കോർഡിംഗ് ടു സെന്റ് ലൂക്ക്. അതിനകത്തിൽ മൂന്ന് ആൾക്കാരെ ക്രിസ്തുവിനെ അനുകരിപ്പാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ആള് സ്വയമായിട്ട് അങ്ങോട്ട് ചെല്ലുന്നു, രണ്ടാമത്തെ ആളെ ദൈവം ക്രിസ്തു ക്ഷണിക്കുന്നു, മൂന്നാമത്തെ ആള് വീണ്ടും പറയുന്നു ഞാന് പോയിട്ട് വീട്ടുകാരോട് വിട പറഞ്ഞു വരട്ടെ. നമ്മൾ ഓരോരുത്തരും ക്രൈസ്തവ ജീവിതം അതിൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് വി നീഡ് ടു ഹാവ് ദാറ്റ് പാഷൻ ദാറ്റ് എൻതൂസിയാസം ടു ഫോളോ ഹിം. ആ ഒരു ഉത്സാഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ ആത്മീകമായി വളരുവാൻ സാധിക്കത്തുള്ളൂ. സെന്റ് ഐസക് ദ സിറിയൻ, ആ പിതാവ് പ്രത്യേകിച്ച് ഈ നമ്മുടെ ഇനത്തില് നമ്മുടെ ഈ സ്വർഗാരോഹണ പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട് ആ പിതാവ് പറയുന്നത് enter eagerly into the treasure house that lies within you, and so you will see the treasure house of heaven. The ladder that leads to the kingdom is hidden within you and is found in your soul. Drive into yourself and in your soul you will discover the rungs by which you are to ascend. Namal ഇപ്പോഴും ലൗകിക കാര്യങ്ങളുമായിട്ടാണ് കൂടുതലും ബന്ധപ്പെട്ട് ജീവിക്കുന്നത്. ഈ ലൗകിക കാര്യം നമ്മൾ ഉൾപ്പെടുമ്പോൾ നമുക്കൊരു ഇറ്റ് വിൽ ഗിവ് ഓൺലി എ ഗ്രേവ്. ബട്ട് വെൻ വി സ്റ്റാർട്ട് ട്രൈങ് ടു നറിഷ് അവർ സോൾ, നമുക്ക് എല്ലാവർക്കും വി ഹാവ് ദ ബോഡി സോൾ ആൻഡ് ദ സ്പിരിറ്റ്. നമ്മൾ ഓരോരുത്തരും മരിക്കുമ്പോൾ നമ്മുടെ ബോഡി ഇറ്റ് വിൽ ഡീകേ, ദ സ്പിരിറ്റ് will go back to its creator. The soul, it is at a point where if it has done all the good deeds, then it will be will be praising. At the same time nammude pravartanangal adu if they are bad, then it will be tormented. Adagondana nammude പിതാക്കന്മാർ നമ്മുടെ ശവസംസ്കാരത്തിലെ ആദ്യത്തെ പ്രാർത്ഥന പോലും കർത്താവെ കഷ്ടതകളും ദുഃഖങ്ങളും നിറഞ്ഞ ഈ ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞ് യാത്രയായി വിദൂരമായി തീർന്നിരിക്കുന്ന ഈ ആത്മാവ് ആശ്വാസവും ആനന്ദവും നിറഞ്ഞതായ സ്ഥലങ്ങളിലേക്ക് നിന്റെ വിശുദ്ധ മാലാകമാരാൽ നയിക്കപ്പെടുവാനും പുനരുദ്ധാന ദിവസം വരെ അവിടെ ആനന്ദമായിട്ട് പിതൃപുത്ര പരിശുദ്ധാത്മാവായ നിന്നെ മുഖപ്രസന്നതയോടുകൂടെ അഭിമുഖീകരിക്കുവാനും ഇടയാക്കണമേ. സോ ഇറ്റ് ഈസ് ഓൺ എ ജേർണി. സോ നമ്മുടെ സോളിനെ നമ്മൾ കൂടുതലായിട്ട് പ്രകാശിപ്പിക്കുവാൻ ഇറ്റ് ഈസ് റിയലി ഇമ്പോർട്ടന്റ്. ആൻഡ് നമ്മൾ ഈ സ്വർഗാരോഹണ പെരുന്നാളിൽ സംബന്ധിക്കുമ്പോൾ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വി ആർ കോൾഡ്, ഗോഡ് ഹാസ് കം ഡൗൺ ടു ബി ഇൻ യൂണിയൻ വിത്ത് അസ്. നമ്മളോട് സംസർഗം ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഭൂമിയിലോട്ട് ഇറങ്ങി വന്നത്. സോ ആ ഡിവൈൻ നേച്ചർ നമ്മുടെ ഉള്ളിൽ വരുവാൻ നമ്മൾ ഓരോരുത്തരും വി നീഡ് ടു ഹാവ് ദാറ്റ് നോളജ്, വി നീഡ് ടു ഹാവ് ദാറ്റ് ഡിവൈൻ നോളജ്. ആൻഡ് അത് വീണ്ടും സെന്റ് എഫ്രെയിം പറയുന്നത് ഇറ്റ് ഈസ് ടു ഹാവ് ദാറ്റ് നോളജ് വേർ ഇറ്റ് ടേൺസ് ഔട്ട് ഇൻ ടു അവർ ആക്ഷൻസ്. നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ് ആ ഒരു knowledge, it has to transform. Adu nammal nammude vedapustavum nammal ellam padikkarund, nammal idellam kelkarund, pakshe nammude pravartiyil adu verunnillengil. Adondana ee pidav Saint Isaac parayunnathu 3 degrees of knowledge. Aadyathethu it is just the worldly knowledge. The second one is to slowly know about the creator, to know about the virtues of life. മൂന്നാമത്തെ തലം എന്ന് പറയുന്നത് ഈ വേർച്യൂസ് ഒക്കെയും ഈ ഗുണങ്ങളൊക്കെയും സൽഗുണങ്ങളൊക്കെയും അത് പ്രവൃത്തിയിൽ വരുമ്പോഴാണ് നമ്മൾ സ്ലോലി ദൈവത്തോട് ചേരുവാൻ നമ്മൾ ബി സ്ലോലി ബിക്കം പാർട്ടേക്കേഴ്സ് ഓഫ് ദാറ്റ് ഡിവൈൻ നേച്ചർ. സോ ഈ ഒരു പെരുന്നാളിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ ഞാൻ ആദ്യം ഓർമ്മിപ്പിച്ചതുപോലെ ദൈവം മനുഷ്യനായി ഗോഡ് ബിക്കേം മാൻ സോ ദാറ്റ് മാൻ ക്യാൻ ബി ഗോഡ് ലൈക്ക് സെന്റ് അത്തനേഷ്യസ് പറയുന്നത്. സോ അത് ക്രിസ്മസിലൂടെ അത് നടന്നപ്പോൾ ഇത് സ്വർഗാരോഹണത്തിലൂടെ ഹി ഈസ് ഗോയിങ് ആൻഡ് പ്രിപ്പയറിംഗ് എ റൂം ഫോർ അസ്. ഹി ഈസ് സിറ്റിംഗ് അറ്റ് ദ റൈറ്റ് ഹാൻഡ് ഓഫ് ഗോഡ് ദ ഫാദർ. നമ്മുടെ വിശ്വാസ പ്രമാണത്തിലും നമ്മൾ ഇത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറയാനുണ്ട്. For us, who for us men and for our salvation came down from heaven and was incarnate of the Holy Spirit and the Virgin Mary and became man. He was crucified, suffered, buried, third day he rose again and ascended into heaven and sits at the right hand of the Father. So, namukku vendi, nammude paapangalkku vendi, manushyanayi nammale roopanthrapeduthuvanum, adil അപ്പുറമായി സ്വർഗത്തിലോട്ട് കരയരുമ്പോൾ നമ്മളെ ഓരോരുത്തരെയും ഹി ഹാസ് ഓപ്പൺ ദ ഡോർസ് ഫോർ അസ് വിച്ച് ത്രൂ ദി സിൻ ദ ഫസ്റ്റ് ആഡം ഹാഡ് ക്ലോസ്ഡ്. സോ ഈ പെരുന്നാളിലൊക്കെ നമ്മൾ സംബന്ധിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഹൗ ആർ വി സ്പിരിച്വലി ഗ്രോയിങ്, ആ ഒരു എൻതൂസിയാസം, ആ ഉത്സാഹം നമുക്കുണ്ടോ? നമ്മൾ ദൈവത്തിൽ നമ്മുടെ ഈ ആദ്യത്തെ, ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ആദ്യത്തെ ഈ മൂന്ന് തലത്തിലുള്ള ഈ അലാറം ക്ലോക്ക് സെറ്റ് ചെയ്യുന്ന നമ്മൾ ഏത് കൂട്ടത്തിലാണ്? വി ഹാവ് ടു ഹാവ് ദാറ്റ് എൻതൂസിയാസം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും. നമ്മൾ ഈ പിതാക്കന്മാരുടെ ഒക്കെ ജീവിതം കണ്ടാൽ നമുക്കറിയാം, നമുക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കാണും, പക്ഷേ അവർ എപ്പോഴും പ്രാർത്ഥനയിലൂടെ മാത്രമേ അവർ കൂടുതൽ ആത്മീകമായി ജീവിക്കുവാൻ, ആ ഒരു തലത്തിലെത്തുവാൻ, ആ ഒരു ഈ ലൗകിക കാര്യങ്ങളൊക്കെയുണ്ട്, എന്നാലും പ്രാർത്ഥനയെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. ഇംഗ്ലീഷിനകത്ത് എപ്പോഴും പറയാറുണ്ട് പ്രേ. പ്രേ എന്ന് പറയുന്നത് രണ്ട് ഒരു അക്ഷരത്തിന്റെ വ്യത്യാസത്തിൽ അത് മാറിപ്പോകാറുണ്ട് അതിന്റെ അർത്ഥം. പി ആർ എ വൈ എന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കുക, P R E Y എന്ന് പറയുമ്പോൾ വി ബിക്കം എ വിക്ടിം ഓർ ദി പ്രേ പി ആർ ഇ വൈ. രണ്ടാമത്തേത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ദൈവവുമായി ഒരു സിങ്ക് വേണം, എസ് വൈ എൻ സി. സിങ്ക് എന്ന് പറയുമ്പോൾ ടു ബ്ലെൻഡ് വിത്ത് ഹിം. അതില്ലെങ്കിൽ വി വിൽ സിങ്ക്, എസ് ഐ എൻ കെ. നമ്മൾ വി വിൽ സിങ്ക് ഇൻ ദ വാട്ടർ ഓർ വി വിൽ സിങ്ക് ഇൻ ദ വേൾഡ്ലി ലൈഫ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഈ പെരുന്നാളിലൊക്കെ നമ്മൾ സംബന്ധിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൽ എത്രമാത്രം നമ്മുടെ ആഴമായ ഒരു വിശ്വാസവും ആഴമായ ആ ഒരു നോളജ് ഇറ്റ് ടേൺസ് ഔട്ട് ഇൻ ടു ആക്ഷൻസ്, നമ്മുടെ പ്രവൃത്തിയിലൂടെ ഈ മൂന്ന് പേരെയും ക്രിസ്തുവിനെ അനുകരിപ്പാൻ വേണ്ടിയിട്ട് വിളിക്കുമ്പോൾ അത് നമ്മൾ ആരാണ് അതിനകത്തിൽ നമ്മളെ തന്നെ ബന്ധപ്പെടുത്തുന്നത്. മൂന്നാമത്തെ ആള് അത് കഴിഞ്ഞിട്ട് ക്രിസ്തു അവിടെ ലാസ്റ്റിൽ പറയുന്നുണ്ട് ദ വൺ നോ വൺ ആഫ്റ്റർ പുട്ടിംഗ് ഹിസ് ഹാൻഡ് ടു ദ പ്ലൗ ആൻഡ് ലുക്കിംഗ് ബാക്ക് ഇസ് ഫിറ്റ് ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ് ടു ലുക്ക് ബാക്ക്. അത് നമുക്ക് പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ലോത്തിന്റെ ഭാര്യ പുറകോട്ടിലോട്ട് പിന്നിലോട്ട് തിരിഞ്ഞു നോക്കി, ശിഷ്യന്മാര് ക്രിസ്തുവിന്റെ കുരിശ ഇത് സ്വർഗാരോഹണ റിസറക്ഷൻ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അവര് ആ ഒരു മുറിയിൽ അടച്ചിരിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ പറയുകയാണ് ലെറ്റ് അസ് ഗോ ബാക്ക് ടു ഫിഷിംഗ്. വി ആർ നോട്ട് കോൾഡ് ടു ലുക്ക് ബാക്ക്. നമ്മൾ ചെയ്തുപോയ തെറ്റുകളൊക്കെയും അത് മനസ്സിലാക്കി ടു കറക്റ്റ് ഇറ്റ്, ബട്ട് ഓൾവേസ് ഓൾവേസ് ടു ലുക്ക് ഫോർവേഡ് ടു മൂവ് ഫോർവേഡ്. അത് ഈ ഒരിക്കൽ ഒരു യാത്ര ചെയ്യുന്ന ഒരാള് ഒരു ആശ്രമത്തിൽ കയറി അവിടുത്തെ ആബട്ടിനോട് ചോദിക്കാറുണ്ട്, ആബട്ട് ഈ ഗുരുവെ ഇവിടെ ഈ ആശ്രമത്തിൽ ഈ സന്യാസികളൊക്കെ എന്തുവാണ് ചെയ്യുന്നത്? അവിടെ ആ ആബട്ട് പറയാറുണ്ട്, ഇല്ലെങ്കിൽ ആ സന്യാസി ഗുരുവായ മനുഷ്യൻ പറയാറുണ്ട്, ഞങ്ങളിവിടെ വീഴാറുണ്ട്, വീണ്ടും എണീക്കാറുണ്ട്. വി ഫോൾ ആൻഡ് വി ഗെറ്റ് അപ്പ്, വി ഫോൾ ആൻഡ് വി ഗെറ്റ് അപ്പ്. അതിന്റെ അർത്ഥം നമ്മുടെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും തളർന്നു പോകാറുണ്ട്, പാപത്തിൽ വീണു പോകാറുണ്ട്, പക്ഷെ വീണ്ടും ടു ഗെറ്റ് അപ്പ് ഫ്രം ദാറ്റ് സ്റ്റേറ്റ് ആൻഡ് ടു മൂവ് ഫോർവേഡ്. വി വിൽ ഫോൾ ബട്ട് ടു ഗെറ്റ് അപ്പ്, ഓൾവേസ് ആ ഒരു സീൽ ഓർ ദാറ്റ് എൻതൂസിയാസം വി നീഡ് ടു ഹാവ് ബിക്കോസ് ഗോഡ് ബിക്കേം മാൻ ആൻഡ് നൗ ഹീ ദ ഗോഡ് മാൻ ഹാസ് ഹീസ് അസെൻഡിങ് ഇൻ ടു ഹെവൻ ആൻഡ് ഹീ ഈസ് സീറ്റഡ് അറ്റ് ദ റൈറ്റ് സൈഡ് പ്രിപ്പയറിംഗ് എ റൂം ഫോർ അസ് ടു ബി ദാറ്റ് യൂണിയൻ വിത്ത് ഹിം ടു ഹാവ് ദാറ്റ് ഡിവൈൻ nature, to be partakers of that divine nature. അതിന് നമ്മളെ ഓരോരുത്തരെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ, നമ്മുടെ ഉള്ളിൽ ആ ഒരു ദൈവികമായി തീരുവാൻ നമ്മൾ ഓരോരുത്തരും, ബിക്കോസ് ദി ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട് ദ കിങ്ഡം ഓഫ് ഹെവൻ ഇസ് വിത്തിൻ അസ്. സോ വിത്തിൻ അവർ ഹാർട്ട്, വിത്തിൻ അവർ സോൾ, ടു ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് വി കീപ് ഓൺ lightening that soul so that we will be able to lead a life which is very meaningful to our neighbor. May God bless each one of us. May the Lord have mercy upon each one of us.
ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. അഭിവന്യ ഭദ്രാസന മെത്രാപ്പൊലിത്ത തിരുമേനി, വന്ദ്യനായ റമ്പാച്ചൻ, പ്രിയ വൈദിക സഹോദരങ്ങളെ, വിശ്വാസ സമൂഹമേ, രണ്ട് പെരുന്നാളുകൾ സംഗമിക്കുന്ന ദിവസങ്ങളിലേക്ക് നമ്മൾ അടുത്തു വരികയാണ്. സ്വർഗാരോഹണ പെരുന്നാളും പെന്തക്കോസ്ത പെരുന്നാളും. ഈ രണ്ട് പെരുന്നാളും നമ്മൾ ആചരിക്കുമ്പോഴും ആഘോഷിക്കുമ്പോഴും ഓർത്തിരിക്കേണ്ടുന്ന ചില മർമ്മങ്ങളെ വളരെ സുതാര്യവും ലളിതവുമായ ഭാഷയിലൂടെ തിരുവചനത്തിന്റെ പിൻബലത്തിൽ വന്ദ്യനായ റമ്പാച്ചൻ നമ്മളെ പരിചയപ്പെടുത്തുകയായിരുന്നു എന്ന് നമുക്കൊക്കെ മനസ്സിലായി ബോധ്യപ്പെട്ടു കഴിഞ്ഞു. ഓരോ പെരുന്നാളുകളും നമ്മൾ സംബന്ധിക്കുന്നത് പല രൂപത്തിലാണെന്ന് ആമുഖവാക്കിലൂടെ റമ്പാച്ചൻ നമ്മളെ പഠിപ്പിച്ചു, ചിന്തിപ്പിച്ചു. എല്ലാവരും പോകുന്നു, അതിന്റെ ഭാഗമായി ഞാനും പോകുന്നു. പോയില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന കുറ്റബോധത്താൽ സംബന്ധിക്കുന്നു. എന്നാൽ ഇതെന്റെ ജീവിതത്തിൽ എനിക്ക് അനുഗ്രഹീതമായ ജീവിതത്തിന്റെ ധന്യമായ നിമിഷമാണ് ഈ പെരുന്നാൾ. ക്രിസ്തുവിനോട് കൂടുതൽ താതാത്മ്യപ്പെടുവാൻ എനിക്ക് ലഭിക്കുന്ന ഒരു അവസരമാണ് ഈ പെരുന്നാൾ. ഈ ചിന്തയോടുകൂടി പെരുന്നാളിൽ സംബന്ധിക്കുന്ന ഒരു അനുഗ്രഹീതമായ ചിന്തയിലേക്ക് നമ്മളെ നയിക്കുവാനാണ് പ്രത്യേകിച്ച് രാജേഷ് അച്ഛന്റെ ആമുഖവാക്കുകളും റമ്പാച്ചന്റെ സന്ദേശവും നമ്മളെ കൃത്യമായി ബോധ്യപ്പെടുത്തിയത്. ദ ഇമ്പോർട്ടൻസ് ഓഫ് എ ക്രിസ്റ്റോസെൻട്രിക് ഫീസ്റ്റ് ആസ് ആൻ എക്സ്പീരിയൻസ് റാദർ ദാൻ എ മിയർ സെലിബ്രേഷൻ. ക്രിസ്തു നമുക്ക് വേണ്ടി എടുത്തതായ ത്യാഗവും ക്രിസ്തുവിന്റെ മനുഷ്യാവതാരവും എന്റെ ജീവിതത്തെ എപ്രകാരമൊക്കെ സ്പർശിച്ചിട്ടുണ്ട്, ഇത് ആഴമായി ബോധ്യപ്പെടാനും അതിനെക്കുറിച്ച് ധ്യാനിച്ച് അതിനോട് പൊരുത്തപ്പെടുവാനുള്ള ഒരു അവസരമാണ് യഥാർത്ഥത്തിലൂടെ മോറാനായ പെരുന്നാൾ. അതൊരു ഞായറാഴ്ച പോലെ പ്രധാനപ്പെട്ടതാണ്, വിശിഷ്ടമാണ്. ഈ ഓരോ നാഴികക്കല്ലിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ക്രിസ്തുവിനെ പുണരുവാൻ, ക്രിസ്തുവിനെ മുറുകെ പിടിക്കുവാൻ ഉള്ളൊരു അവസരം നമുക്ക് ലഭ്യമാക്കപ്പെടുകയെന്ന ചിന്തയാണ് ഒന്നിനായി റമ്പാച്ചൻ നമ്മളെ പരിചയപ്പെടുത്തിയത്. ഞാൻ കൂടുതൽ അതിനോട് കൂട്ടിച്ചേർക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, കാരണം റമ്പാച്ചന്റെ വാക്കുകളിൽ ആവശ്യമായ എല്ലാ ധ്വനികളും കൃത്യമായിട്ടുണ്ടായിരുന്നു. അതിൽ ചേർക്കപ്പെടേണ്ടുന്ന രീതിയിൽ റമ്പാച്ചൻ അത് ചേർത്ത് നമുക്ക് നൽകുകയും ചെയ്തു. അതുകൊണ്ട് ഇന്ന് സന്ധ്യയ്ക്കും ഇതിനുശേഷം 10 ദിവസം കഴിഞ്ഞു വരുന്ന പെന്തക്കോസ്ത പെരുന്നാളിനെ സംബന്ധിക്കുമ്പോൾ, പെന്തക്കോസ്ത പെരുന്നാളിനെ കുറിച്ച് പലപ്പോഴും പറയുന്നത് ഒരു ദൈർഘ്യമേറിയ ശുശ്രൂഷയാണെന്ന് മാത്രമാണ്. ആ ദൈർഘ്യമേറിയ ശുശ്രൂഷയിലൂടെ നമുക്ക് ഇരട്ടി വർധനവോടുകൂടി ദൈവകൃപ ലഭിക്കുമെന്ന് ചിന്തിച്ചാൽ അതൊരു ദൈർഘ്യമേറിയ ശുശ്രൂഷയെ അല്ല. നമ്മൾ എക്സ്ട്രാ ടൈമിൽ ജോലി ചെയ്യുമ്പോൾ നമുക്ക് നല്ല ബോധ്യമുണ്ട്, വിൽ ഗെറ്റ് സംതിങ് മോർ, മോണിറ്ററി ബെനിഫിറ്റ് കിട്ടുമെന്നൊരു ധാരണയുണ്ട്. അതിലും വലിയ ആധ്യാത്മിക നിർവൃതിയും കൃപയും ലഭിക്കുവാനുള്ളൊരു വലിയ മുഖാന്തരമാണ് ഈ 1.5 മണിക്കൂർ അധിക ദൈർഘ്യമുള്ള ശുശ്രൂഷ എന്ന് ചിന്തിച്ചാൽ അതിനോട് എത്രമാത്രം ലളിതമായി നമുക്ക് പൊരുത്തപ്പെടാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ ശുശ്രൂഷകളെ മാനിക്കേണ്ടുന്നതും ബഹുമാനിക്കേണ്ടുന്നതുമായ രീതിയിൽ ബഹുമാനിച്ചുകൊണ്ട് അതിന്റെ ഭാഗമാകുവാൻ നമുക്കൊക്കെ ദൈവം ഭാഗ്യവും ആയുസ്സും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ സംബന്ധിക്കുന്ന ഏവർക്കും സ്വർഗാരോഹണ പെരുന്നാളിന്റെയും പെന്തക്കോസ്ത പെരുന്നാളിന്റെയും സ്വർഗീയമായ അനുഭൂതി ദൈവകൃപയുടെ ഒരു അനുഭവമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബലഹീനനായ ഞാനെന്റെ വാക്ക് ഇവിടെ പൂർത്തീകരിക്കുന്നു. ദൈവം എന്റെ വരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
വളരെ നന്ദി അച്ഛാ. തുറന്നുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ വായിക്കുന്നത്. ജോസഫ് ചാക്കോ, ജോസഫ് ചാക്കോ, എവലിൻ, ജിയാൻ, മാത്യു, ഹെലൻ വില്യംസ്, അഥീന, റെജി, ജിമ്മി, സാറാമ്മ, ആലിസ് ജോസഫ്, ലിൻസി, ലളിത, ലൊറേൻ, സാബു, മോളി, മോളി ഫ്രം ഹ്യൂസ്റ്റൺ, മിഷേൽ, ജോയൽ, സാജൻ, ടോബി, മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെയും പേരുകൾ നമുക്ക് ഈ സമയത്ത് തുറക്കാം. മാമൻ കുറച്ച്
പിതാവിനും പുത്രനും പരസ്പര വായിക്കും സ്തുതി ആദ്യം മുതൽ എന്ന നിയക്കം തന്നെ. സർവശക്തനും ഉത്തമവായത്തിനും സകലത്തിന്റെ ഉടയവനുമായ ഞങ്ങളുടെ ഭർത്താവായ നിശ്ചയാതമ്പുരാനെ, മരുന്നുകൾ കൂടാതെ വാക്കുകൾ കൊണ്ടും സ്പർശനം കൊണ്ടും രോഗങ്ങളെ സുഖപ്പെടുത്തുന്നത് നീയാകയാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. നിന്നെ നോക്കി വിളിച്ച എല്ലാ രോഗികൾക്കും ശ്വാസബാധിച്ചവർക്കും നീ സൗഖ്യം നൽകി അനുഗ്രഹിച്ചുവല്ലോ. മനസ്സുള്ള ഞങ്ങളുടെ കർത്താവെ, ക്ഷീണിതരായി രോഗത്തിൽ കിടന്ന നിന്റെ അനുഗ്രഹങ്ങളിൽ സങ്കേതപ്പെടുകയും നിന്റെ സൗജന്യ സഹായത്തെ നോക്കി പാർക്കുകയും ചെയ്യുന്ന നിന്റെ ദാസർക്ക് പടങ്ങൾക്ക് പരിഹാരവും നൊമ്പലങ്ങൾക്ക് ആശ്വാസവും അവയവങ്ങൾക്ക് സ്വസ്ഥയും നൽകണമെന്ന് നിന്റെ കരുണയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ബലഹീനാത്മാക്കളെ ദർശിക്കുന്നവനും രഹസ്യങ്ങളെ പരിശോധിക്കുന്നവനും യാതനകൾക്ക് ഉത്തരം നൽകുന്നവനും വിലപിച്ചിരിക്കുന്നവർക്ക് ആശ്വാസവും ദുഃഖിച്ചിരിക്കുന്നവർക്ക് മനോധൈര്യവും കൊടുക്കുന്നവനും ബലഹീനരെ താങ്ങുകയും രോഗികൾക്ക് സൗഖ്യം നൽകുകയും ചെയ്യുന്നതിനുമായി ഞങ്ങളുടെ കർത്താവെ, നിന്റെ ഈ ദാസരുടെ ബലഹീനതയിൽ താങ്ങേണ്ടതേ. വിശ്വാസത്തോടും ആശ്രയത്തോടും ഞങ്ങൾ ഈ ദാസരയത്തിനു മുമ്പാകെ സമർപ്പിക്കുന്നു. രോഗശാന്തിയും ആശ്വാസവും നിങ്ങളിൽ നിന്ന് മാത്രം വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. ഈ ദാസരുടെ രോഗത്തെ ശമിപ്പിച്ച് വേദനകളെ നീക്കണമേ. ദുഃഖത്തെ നീക്കി ആശ്വസിപ്പിക്കുകയും ഈ ദാസരെ സ്വസ്ഥതയാൽ നിന്നെ ഞങ്ങളെയും സന്തോഷിപ്പിക്കുകയും ശുശ്രൂഷിക്കുന്നവർക്ക് മാനസികവും ശാരീരികവുമായ ശക്തി നൽകി ഞാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നുവെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവെ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. എന്റെ എല്ലാ കൃപകൾക്കും വേണ്ടി എന്നെ എന്നാളും ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ക്കുകയും ചെയ്യുന്നു. ഞങ്ങളെ അളവേറ്റ് സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗപിതാവെ, എന്റെ ജീവവചനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവ ഞങ്ങളുടെ കാലുകൾക്ക് വെളിച്ചവും ഊടുവഴികൾക്ക് പ്രകാശവും വഴികാട്ടിയുമായിരിക്കണമേ. ഞങ്ങൾ കേട്ടതായ നിന്റെ തിരുവചനം പ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും നിന്റെ പരിശുദ്ധരൂഹായാൽ ശക്തീകരിക്കണമേ. ക്രിസ്തീയ ജീവിത വളർച്ചയ്ക്ക് വേണ്ടി തിരുവചനം പഠിക്കുന്നതിനും ഭയഭക്തിയോടുകൂടി വിശുദ്ധ ആരാധനയിൽ സംബന്ധിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങളെ ഉയർത്തുന്നു. ഞങ്ങൾ നടക്കേണ്ടുന്ന വഴി ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. ഞങ്ങൾ നിന്നെ നല്ലവരും വിശ്വസ്തരുമായ ദാസന്മാരെ തീരുവാൻ സഹായിക്കണമേ. ഞങ്ങൾക്ക് ലഭിക്കുന്ന സകല നന്മകളും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യാവതാരത്തിലേക്കും നിത്യമായ കുരിശുമരണത്തിനും നിന്നെ പ്രേരിപ്പിച്ചതിന്റെ സ്നേഹം എത്രയോ ആഴമേറിയെന്ന് ദിനവും ഓർത്ത് നിന്നെ സ്തുതിച്ചു ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ആയുഷ്കാലമൊക്കെ നിന്റെ നടത്തിപ്പും കാവലും ഞങ്ങളോടുകൂടി ഉണ്ടായിരിക്കണമേ. ക്രിസ്ത്യാനികൾക്ക് ചേരുന്ന നല്ല അവസാനം ഞങ്ങൾക്ക് തരണമേ. ഇവിടെ കൂടിയിരിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. രോഗികൾക്ക് സൗഖ്യം നൽകണമേ. ആയത് നിനക്കുന്നതിന്റെ പിതാവിനും പരിശുദ്ധരൂഹായിക്കും സ്തുതിയും സ്തോത്രം കരയേറ്റുവാനായിട്ട് തന്നെ.
ആമേൻ.
ആശീർവാദത്തിന് തലകളെ വണക്കാം. ദൈവസന്നിധി നാം ശ്രവിച്ച നല്ല തിരുവചനത്തെ ദൈവസന്നിധി ഓർക്കാം. പ്രത്യേകിച്ച് പെന്തക്കോസ്ത് പെരുന്നാളിനായി ഇന്ന് നാളെ കർത്താവിന്റെ സ്വർഗാരോഹണ പെരുന്നാളിനെ നമ്മൾ ആഘോഷിക്കുന്നു. തുടർന്ന് 10 ദിവസക്കാലം പരിശുദ്ധാത്മാവിന്റെ പുതുക്കതിനായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന ദിവസങ്ങളാണ്. സംഭാഷണം നൽകിയ നല്ല ദൂതനായ ദൈവത്തെ സ്തുതിക്കാൻ സംഭാഷണമുള്ള നന്ദി അറിയിക്കുന്നു. പിറവിപ്പെട്ട എല്ലാവരോടും, കേട്ടിരുന്ന എല്ലാവരോടും, ദൈവവചനം ശ്രദ്ധിച്ച എല്ലാവരോടും ദൈവനാമത്തെ സ്നേഹം അറിയിക്കുന്നു. എല്ലാവരെയും ദൈവം വരാൻ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും ദൈവത്തിന് ഓർക്കുന്നു. രോഗികളായിരിക്കുന്നവരെ ദൈവം പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം വരാൻ അനുഗ്രഹിക്കട്ടെ. പിതാവാം, ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധരൂഹായുടെ സുബന്ധു സഹവാസവും ദൈവമാർത്ഥാവേ, ഞങ്ങളെല്ലാവരുടെ കൂടെയും ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെടുന്ന പ്രിയപ്പെട്ട എല്ലാവരുടെ കൂടെയും രോഗത്തിലും പ്രയാസത്തിലും വാർദ്ധക്യത്തിൽ ആയിരിക്കുന്ന എല്ലാവരുടെ കൂടെയും ഈ പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന എല്ലാ പ്രിയ മക്കളോടുകൂടിയും തുടർന്നുള്ള ജീവിതയാത്രയോടുകൂടി സഭയോട് സമൂഹത്തോട് ലോകത്തോടുകൂടി ഇപ്പോഴും എല്ലായ്പ്പോഴും നീക്കി ഉണ്ടായിരിക്കും മാറാകട്ടെ. ആമേൻ.
ധന്യവാദ. ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരോടും പ്രത്യേകം സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇതിന് സജീവമായ നേതൃത്വം നൽകി നമ്മളെ അനുഗ്രഹിക്കുന്ന എപ്പോഴും ഈ പ്രാർത്ഥനയ്ക്കൊപ്പമാകുന്ന അഭിയെന്ന തിരുമനസ്സിനോടുള്ള സ്നേഹം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ സൗമ്യവും മൃദുവുമായ ഭാഷയിൽ എന്നാൽ വളരെ ഗഹനമായ ആശയം നമ്മുടെ ഹൃദയത്തിൽ ചാലിച്ച പ്രിയപ്പെട്ട പ്രഭാഷനോടുള്ള സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഇതിന് നേതൃത്വം നൽകുന്ന വന്നിയ മാമൻ കോർപ്പസ് കോപ്പാച്ചൻ, അതുപോലെ തന്നെ വി സി വർഗീസ് അച്ഛൻ, ഐസക് പ്രകാശച്ചൻ, അതുപോലെ തന്നെ തമ്പാനച്ചൻ, ദൂരാചാര്യം സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും, പ്രത്യേകിച്ച് പള്ളിയിലായിരിക്കുന്ന സ്നേഹിതരുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകാരങ്ങളിൽ സമർപ്പിക്കുകയും അനുഗ്രഹീതമായ ഒരു സ്വർഗാരോഹണ പെരുന്നാളും അതിനുശേഷമുള്ള പെന്തിക്കോസ് പെരുന്നാളും ആശംസിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ബൈബിൾ വായിച്ച മോഹൻ അംഗൾ, ഇതിന്റെ അസിസ്റ്റന്റ് ചോദനയോട് പ്രിയപ്പെട്ട മനോജ്, എല്ലാവരെയും പ്രത്യേകമായിട്ട് ദൈവകാരങ്ങളിൽ സമർപ്പിക്കുകയും സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം ഇവരെ തമ്മിൽ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.